The sermon, The Mark of the Beast, was delivered on Thursday evening, May 13, 1954, at the Branham Tabernacle in Jeffersonville, Indiana, USA. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, തിരുവചന പ്രകാരം ഈ കാലത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനും കർത്താവിന്റെ എളിയ ദാസനുമായ സഹോദരൻ വില്യം മറിയൻ ബ്രൻഹാം 1954 ആണ്ട് മെയ് മാസം 13 തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അമേരിക്കയിലെ ഇന്ത്യാനയിലുള്ള ജെഫേഴ്സൺവില എന്ന സ്ഥലത്തെ ബ്രൻഹാം കൂടാരത്തിൽ വെച്ച് ചെയ്ത ദി മാർക്ക് ഓഫ് ദ ബീസ്റ്റ്, അതായത് മൃഗത്തിന്റെ മുദ്ര എന്ന സന്ദേശം മലയാള പരിഭാഷയോടുകൂടിയത് ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നാളെ രാത്രിയിൽ നാം എല്ലായ്പ്പോഴും ഒരു കാര്യത്തെയാണ് പ്രത്യേകമായി ആവിഷ്കരിക്കാറുള്ളത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കൂടാതെ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനുള്ള അവന്റെ ദിവ്യ ഇഷ്ടം എന്തു തന്നെയായിരുന്നാലും അതാണ്. എന്നാൽ നാളെ രാത്രിയിൽ അവന്റെ ദിവ്യ ഇഷ്ടമുണ്ടെങ്കിൽ നാം കർത്താവിനെ വിധിക്കുന്ന പക്ഷം ദൈവത്തിന്റെ മുദ്ര എന്താണെന്നുള്ളതിനെ പറ്റി സംസാരിക്കാൻ പോകുന്നതാണ്. ഇന്ന് രാത്രിയിൽ നമുക്കിതിനുവേണ്ടി അവന്റെ ആനുകൂല്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനു വേണ്ടി ചെയ്യുന്നതിന് നമുക്ക് വിശേഷ അവസരമുണ്ടെങ്കിൽ എന്ന് പറയുന്നതാണ് ശരി. ഈ നാഴികയിലെ ഏറ്റവും അഗാധമായ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മൃഗത്തിന്റെ മുദ്രയാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം സഭാകാലഘട്ടങ്ങളിലായിരുന്നു. അത് 7 സഭാകാലഘട്ടങ്ങളെ കുറിച്ചായിരുന്നു.
And the beginning with the Ephesian church age at Ephesus and ended up at the Laodicean church age, the last church age.
Ephesusil ninnulla Ephesus sabhakalagattangalil ninnum thodangi avasanathe sabhakalamaya Laodicea sabhakalagattathil avasanippichirunnu.
And may the Lord add his blessings now to the word as we speak.
Ippol naan samsarikkan pogunnathay vachanangalil Deivan thante anugrahathe cherkkan idayagatte.
Now shall we just bow our heads in a moment of prayer just before we open this divine word?
അവന്റെ ദിവ്യവചനത്തെ നാം തുറക്കുന്നതിനു മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമ്മുടെ തലകളെ വണങ്ങാം.
Kind heavenly Father, we are grateful for this privilege that we have tonight to be alive.
ദയാലുവായ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ജീവനോടെ ഇവിടെ ആയിരിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശേഷ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്.
And to be here on earth tonight and have health and strength and can sit in the building where the word of God is being read.
കൂടാതെ ഈ ഭൂമിയിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന്റെ വചനം വായിക്കപ്പെടുന്ന ഈ കെട്ടിടത്തിനുള്ളിൽ ഇരിപ്പാൻ കഴിയുന്നതിനുമായി ഞങ്ങൾ നന്ദിയുള്ളവരാണ്.
And we pray, oh blessed Redeemer.
ഓ വാഴ്ത്തപ്പെട്ട വീണ്ടെടുപ്പുകാരാ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
Being our kinsman Redeemer who has washed us in his blood and cleansed us from sin and now presenting us to the Father faultless in Christ Jesus.
നീ ഞങ്ങളുടെ ബന്ധുക്കാരനായി വീണ്ടെടുപ്പുകാരനായിരിക്കെ അവന്റെ രക്തത്തിൽ ഞങ്ങളെ കഴുകുകയും പാപത്തിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ കുറ്റമില്ലാതെ ഞങ്ങളെ പിതാവിന് സമ്മാനിക്കുന്നു.
May you come tonight and take the word and open it to our hearts.
ഇന്ന് രാത്രിയിൽ നീ കടന്നുവന്ന് വചനത്തെ എടുത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുറക്കണമേ.
May the Holy Spirit get a hold of the word as it's being taught and may go straight to its goal, to every heart, my heart and the audience's heart.
അങ്ങനെ ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് തിരുവചനത്തെ എടുത്ത് എല്ലാ ഹൃദയങ്ങളിലേക്കും എന്റെ ഹൃദയത്തിലേക്കും ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കും നേരെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാനും ഇടയാക്കണമേ.
As we have need of it, Father, may it be supplied.
പിതാവെ, ഞങ്ങൾക്ക് അത് ആവശ്യമായിരിക്കുന്നു, അത് ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ.
No one take an offense of the word.
ആർക്കും തിരുവഴുത്തിൽ നിന്നും ഇടർച്ച ഭവിക്കാൻ ഇടയാകരുതേ.
Father, if any time that I should say something that would be contrary to thy leading, may the Holy Spirit stop my mouth.
കൂടാതെ പിതാവേ, ഞാൻ എന്തെങ്കിലും അങ്ങയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് എപ്പോഴെങ്കിലും പറയാൻ ഇടയാകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വായടച്ചു കളയണമേ.
I desire only to know what is truth. and then to walk therein.
എന്താണ് സത്യമെന്ന് അറിയാനും പിന്നെ അതിൽ നടക്കുവാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു.
Bless us together now, forgive us of our sins as we've gathered into this house of worship.
ഈ ആരാധനാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കെ ഞങ്ങളെ ഇപ്പോൾ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ.
And may our sins be under the blood and our spirits put in the right attitude of worship at this time.
ഞങ്ങളുടെ പാപങ്ങൾ നിന്റെ രക്തത്തിനടിയിലും കൂടാതെ ഈ സമയം ഞങ്ങളുടെ ആത്മാക്കളെ ആരാധനയുടെ ശരിയായ നിലപാടിലുമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ.
Just thinking, this little piece of paper here, I wrote down several scriptures to referring to read to begin with.
ഞാൻ വളരെയധികം തിരുവെഴുത്തുകൾ വായിക്കുന്നതിനു വേണ്ടി എഴുതി കൊണ്ടുവന്നിരിക്കുന്നതിനെ പറ്റി ഓർക്കുകയായിരുന്നു.
Now when I get up here, it seems like I don't feel to read any of them. That's usually the way it goes.
എന്നാൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അതിൽ യാതൊന്നും വായിക്കുന്നതിനു വേണ്ടി കാഴ്ചയ്ക്ക് തോന്നിയിരുന്നില്ല. അപ്രകാരമാണ് സാധാരണ സംഭവിക്കാറുള്ളത്. നാലോ അഞ്ചോ ചെറിയ ഭാഗങ്ങളിൽ നിന്നും തുടങ്ങുന്നതാണ്. പ്രസംഗിക്കുന്നതിൽ ഞാനൊരു വിചാരത്തെ ഒരിക്കലും എടുക്കുകയില്ല എന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
Just as I have no more planned out what to say than you do. Not a thing. I just wait for him.
എന്റെ പക്കൽ യാതൊരു തയ്യാറാക്കപ്പെട്ടതായ വഴിയുമില്ല, യാതൊന്നും തന്നെ ഇല്ല. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നു.
Just as I see it, I just reach and get it handed out.
അങ്ങനെ അത് കാണുന്ന ഉടനെ തന്നെ ഞാൻ അത് എടുക്കുകയും കൈമാറുകയും ചെയ്യുന്നു.
And then sometimes it may sound a little rough sometimes, but it's just the only way I receive it.
ചിലപ്പോൾ അത് സ്വല്പം പരുഷമായിട്ട് കേൾക്കാനിടയായേക്കാം. എന്നാൽ അത് ഞാൻ സ്വീകരിക്കുന്നതായ അതേ രീതിയിൽ മാത്രമാണ്. അതുകൊണ്ട് എനിക്കത് തരുന്നതിനുള്ള ഏക വഴി അത് മാത്രമാണ്. ഇന്ന് രാത്രിയിൽ ഞാനിത് വീണ്ടും പറയട്ടെ, ഇതേതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മതത്തെയോ നേരിട്ട് കൊണ്ടുള്ള കാര്യമല്ല, ഒട്ടുമല്ല. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യർക്കും ദൈവത്തെ അവരുടെ സ്വന്തം വിവേകത്തിന്റെ ആജ്ഞാപനത്തിനനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നവരായ യഥാർത്ഥ അമേരിക്കക്കാരാണ് ഞങ്ങൾ. അതെല്ലായ്പ്പോഴും അപ്രകാരം തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോ സഭയിലും നമുക്ക് ഉപദേശങ്ങളുണ്ട്. പലപ്പോഴും സമുദായ സഭകളിലും സംഘടനാ സഭകളിലും അവർക്കൊരു മതവിശ്വാസമുണ്ട്. ഇത് ഞങ്ങളുടെ വിശ്വാസമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. ശുശ്രൂഷകൻ എന്ത് തന്നെ വിചാരിച്ചാലും അതൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ഈ മതവിശ്വാസത്തെ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, കാരണം അദ്ദേഹം ഒരു സഭാ സംഘടനയിലാകുന്നു. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് യാതൊരു മതവിശ്വാസവുമില്ല. എന്നാൽ ഞങ്ങളുടെ മതവിശ്വാസം എന്നത് ക്രിസ്തുവാകുന്നു. ഒരു നിയമമില്ല, എന്നാൽ സ്നേഹമാകുന്നു. വേദപുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകമില്ല. ക്രിസ്തു തലയാകുന്നു, വേദപുസ്തകം നമ്മുടെ പാഠ്യപുസ്തകവും ലോകം എന്റെ ഇടവകയുമാകുന്നു. അതുകൊണ്ട് ഞാൻ നയിക്കപ്പെടുന്നതായ രീതിയിൽ തന്നെ പ്രസംഗിക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഞാൻ അതിനെ കാണുന്നതായ രീതിയിൽ
തന്നെയും.
അതുകൊണ്ട് വിശേഷിച്ചും ഈ സമയം വളരെ പരുഷവും കട്ടിയുള്ളതും രണ്ടായി മുറിക്കുന്നതുമായ സുവിശേഷത്തിന്റെ ഭാഗമാകുന്നു. എന്നാൽ ഇത് ന്യായവിധിയുടെ ഗൃഹമാണെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ന്യായവിധി തുടങ്ങുന്നത് എവിടെയാണ്? അത് ദൈവത്തിന്റെ ഗൃഹത്തിൽ നിന്നും ആരംഭിക്കുന്നു. ഇവിടെ നിന്നാണ് ന്യായവിധി തുടങ്ങുന്നത്. നിങ്ങളൊരു കോടതിയിലേക്ക് വിചാരണയ്ക്കായിട്ട് പോവുകയാണെങ്കിൽ അതിനുവേണ്ടി അവരുടെ പക്കൽ ഒരു നിയമപുസ്തകമുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വിധിക്കേണ്ടിയതെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് അവർക്ക് ഈ നിയമത്തെ വായിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിലും അതുപോലെ തന്നെയാണ്, നമുക്കത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും എടുക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങൾ പലവട്ടവും ഇങ്ങനെ ആയിരിക്കുന്നതിനാൽ നിങ്ങളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക, എനിക്ക് തെറ്റാൻ കഴിയും.
My interpretation could be wrong.
എന്റെ വ്യാഖ്യാനം തെറ്റാകാനിടയുണ്ട്.
But I try to read it just as close and just say like it says.
എന്നാൽ ഞാൻ കഴിയുന്നിടത്തോളം അടുത്ത് വായിക്കാൻ ശ്രമിച്ചിട്ട് അത് പറയുന്നത് പോലെ തന്നെ പറയുന്നതാണ്. തിരുവെഴുത്ത് എന്താണോ പറയുന്നത് അത് തന്നെ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ നിന്നുകൊള്ളുക. ഇത് വളരെ മോശമായ കാര്യമായിരിക്കുന്നു. ചിലപ്പോൾ അത് കർത്താവിന്റെ ഇഷ്ടമല്ലായിരുന്നേക്കാം, അല്ലെങ്കിൽ അതാകാനും ഇടയുണ്ട്, എനിക്കതറിയില്ല. ഈ പുസ്തകത്തിൽ തന്നെ ആഴ്ചകളോളം നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ട് ദാനിയേലിലേക്കും പിന്നെ ദാനിയേലിലേക്കും വെളിപാടിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചകന്മാരിൽ ബന്ധിക്കാമായിരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ അംശവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
66 books wrote by numbers of man hundreds of years apart, and not one contradicts the other one.
വിവിധമായ നൂറോളം വർഷങ്ങൾ കൊണ്ട് വളരെയധികം മനുഷ്യർ 66 പുസ്തകങ്ങൾ എഴുതിയിരിക്കുകയും അവയിൽ ഒരെണ്ണം പോലും മറ്റൊന്നിനെ വിപരീതമായിരിക്കുന്നില്ല. അവയിൽ ഓരോന്നും സമ്പൂർണമാകുന്നു. ലോകത്തിലെങ്ങും ഇതുപോലൊരു പുസ്തകം ഒരിക്കലും എഴുതപ്പെട്ടിട്ടില്ല. കർത്താവിന്റെ പ്രാർത്ഥനയെ മാറ്റുന്നതിന് വേണ്ടി 2000 വർഷങ്ങൾ കൊണ്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്കൊരു വാക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വാക്ക് എടുത്തു മാറ്റുകയോ ചെയ്തിട്ട് അതിനെ ഒന്നുകൂടി മെച്ചമാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. ഓ, ഇത് സമ്പൂർണമായിരിക്കുന്നു, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. വേദപുസ്തകം പ്രചോദനപ്പെട്ട ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലെ ഓരോ വാക്കും പ്രചോദനപ്പെട്ടതാകുന്നു. ഇത് പ്രേരണയോട് കൂടിയതാണെന്ന്, അത് അല്ലെന്നും മറ്റും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് മുഴുവനും പ്രേരണയോട് കൂടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നുകിൽ എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം തെറ്റാണ്. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴയ്ക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇതിന്റെ ഓരോ അംശവും സത്യമാണ്. യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്നിവിടെയുള്ള എന്തിനു വേണ്ടി ഏതൊരു നിമിഷവും എന്റെ ജീവൻ ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ അടുത്ത കുറച്ച് രാത്രികളിൽ അവർക്ക് യോഗങ്ങളുണ്ട്. എന്നിരിക്കലും ശനിയാഴ്ച രാത്രിയിൽ നമുക്ക് ഇതേപോലെ തന്നെ യോഗമുണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച രാവിലെ അഴുക്ക് പിടിച്ച അവസ്ഥയിൽ പള്ളിയിലേക്ക് വരേണ്ടതായിട്ടുണ്ടാകുമെന്ന് സഭയിലുള്ള ചില ആളുകൾ പറഞ്ഞു. എന്നാൽ യോഗത്തിന് ശേഷം ശനിയാഴ്ച രാത്രിയിൽ നിന്നിട്ട് ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി സഹായിക്കാം, അതിനാൽ ഞായറാഴ്ച രാവിലെ ആളുകൾക്ക് അതിനുവേണ്ടി വരേണ്ട ആവശ്യമുണ്ടാകില്ല എന്ന് മറ്റു ചിലർ പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് പള്ളി വൃത്തിയാക്കി കിട്ടുന്നതിന് വേണ്ടി ഞായറാഴ്ച ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടാകില്ല. ഞാനൊരു ശബത്തുകാരനല്ല, എന്നിരിക്കലും എനിക്ക് കഴിയാവുന്നിടത്തോളം ആരാധനയ്ക്ക് ആദരവ് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ രാത്രിയിൽ ഒരുപക്ഷെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ശനിയാഴ്ച രാത്രിയിൽ നാം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ മൃഗത്തിന്റെ മുദ്രയാണ്. നാളെ രാത്രിയിൽ ദൈവത്തിന്റെ മുദ്രയാണ്. ഈ കാലത്ത് സംസാരിക്കപ്പെടേണ്ടതായ രണ്ട് പരമപ്രധാനമായ കാര്യങ്ങളാണിത്.
truly believe that we're living in the time of this investigating judgment of God.
കാരണം ദൈവത്തിന്റെ ന്യായവിധിക്കായുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നു. നാം ഇപ്പോൾ നേരെ ആ കാലത്ത് തന്നെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പരിഷ്കാരവാദി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം മതഭ്രാന്ത് പിടിച്ച രീതിയിലുമാകാൻ ആഗ്രഹിക്കുന്നില്ല. വേദപുസ്തകം അതിനെ എത്രമാത്രം വിവേകത്തോടെ പറയുന്നുവോ അതുപോലെ തന്നെ അതിനെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും സമ്പൂർണമാണ്. വളരെ ആളുകൾ മൃഗത്തിന്റെ മുദ്രയെക്കുറിച്ച് പറയുന്നത് നാം കേൾക്കാറുണ്ട്. വളരെ നാളുകളായിട്ട് നാം കേട്ടുകഴിഞ്ഞിരിക്കുന്നു. എന്താകുന്നു ഇത്? ആരാണിത് ചെയ്യുന്നത്? എവിടെയാണ്? ആർക്കാണിത് കിട്ടുക? അതവർക്കുണ്ടെങ്കിൽ അതെന്താണ് അവർക്ക് ചെയ്യാൻ പോകുന്നത്? എന്താണ് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമോ? അതിലെന്തെങ്കിലും ദോഷമുണ്ടോ? ശരിയെങ്കിൽ നാം വേദപുസ്തകത്തിൽ നിന്നും അത് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കാര്യം എന്താണെന്നാൽ മൃഗത്തിന്റെ മുദ്രയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അടുത്ത കാര്യം എന്താണെന്നാൽ അത് ഏത് കാലഘട്ടത്തിലാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? കൂടാതെ അത് ലഭിച്ചിരിക്കുന്ന ജനങ്ങൾ ആരായിരിക്കും? നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾക്കതുണ്ടായിരിക്കുകയും അതിനെപ്പറ്റി അറിയാതെയും ഇരിക്കുന്നുവോ? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്.
To the best of my knowledge, that this would be the one of the most vital two subjects that I could think of in the Bible, the mark of the beast and the seal of God.
അതുകൊണ്ട് എന്റെ ഏറ്റവും നല്ല അറിവിനനുസരിച്ച് ഇത് വേദപുസ്തകത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മൃഗത്തിന്റെ മുദ്രയും ദൈവത്തിന്റെ മുദ്രയുമാകുന്നു. ഇപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ തിരുവെഴുത്തുകളും മറ്റും കുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഈ മൃഗത്തിന്റെ മുദ്ര എന്താണ് എന്ന് നോക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് തുടങ്ങാം. കൂടാതെ ഈ മുദ്ര ഉണ്ടായിരിക്കുന്നത് അപകടമാണോ? ഇത് അപകടമായതാണോ? ഇപ്പോൾ വെളിപാട് പുസ്തകം 14 അധ്യായം 9 വാക്യം തൊട്ട് തുടങ്ങാം. ഇത് 3 ദൂതന്റെ സന്ദേശമാണ്. സഹോദരൻ സ്റ്റാൻലിയും മറ്റ് 2-3 ശുശ്രൂഷകരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഞാൻ കാണുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലൂയിസ് വിലയിൽ നിന്നുള്ള ബാപ്റ്റിസ്റ്റ് സെമിനാരിയിൽ നിന്നും കുറച്ച് സഹോദരന്മാരിവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലർ ഇന്ന് രാത്രിയിൽ ഉണ്ടാകും, എനിക്കറിയില്ല. ചിലപ്പോൾ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും കത്തോലിക്കരും ഒരുപക്ഷെ ഓർത്തഡോക്സ് യഹൂദിയരും ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇതാരുടെയെങ്കിലും വികാരങ്ങളെ വേദനിപ്പിക്കുന്നതിനല്ല, ഒട്ടുമേ അല്ല. അത് വേദപുസ്തകം എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ അതിനെ വായിക്കുകയും എന്നിട്ട് നിങ്ങൾ സ്വയമായിട്ട് അത് നോക്കുകയും ചെയ്യുക. നമുക്കതിനെ നമുക്കറിയാവുന്നതായ വിവേകത്തോടെ ദൈവഭയത്തിലായിട്ട് സമീപിക്കാം. കാരണം നമ്മുടെ വാക്കുകൾ കാരണം അവൻ നമ്മെ ന്യായം വിധിക്കും. നമ്മുടെ വാക്കുകൾ ഒന്നുകിൽ നമ്മെ അനുഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ന്യായവിധിയുടെ ദിവസത്തിൽ നമ്മെ ശിക്ഷ വിധിക്കുകയോ
ചെയ്യും.
എനിക്കെന്തെങ്കിലും അറിയാമായിരിക്കുകയും ഞാനതിനെ മറച്ചുവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ന്യായവിധിയുടെ നാളിൽ എനിക്കതിന് ദൈവത്തോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. സഹോദരൻ ബ്രണഹാം, നിങ്ങളത് ഞങ്ങളോട് പറയുക മാത്രം ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലാകുകയില്ലായിരുന്നുവെന്ന് ആത്മാക്കൾ കൈ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറയും.
I want to stand like Paul of old. I'm free from all man's blood.
നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പൗലോസ് പറഞ്ഞതിനോടൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. അത് ശരിയാണ്, അത് തന്നെയാണ് ഞാൻ കാണുന്നതും. ഞാൻ തെറ്റാണെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു സെമിനാരിയിലോ ഒരിക്കലും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മറ്റാരുടെയെങ്കിലും വാക്കുകളോ എടുത്തിട്ടില്ല. ഞാൻ പ്രാർത്ഥനയോടെ നേരെ തിരുവെഴുത്തിനെയാണ് സമീപിച്ചിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിനാൽ ദൈവികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കുകയും എനിക്ക് ദർശനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കാണിച്ചു തരുന്ന അതേ ദൈവദൂതനാണ് എന്നെ ഇതിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അതിനാൽ നയം വിധിക്കാൻ
കഴിയും.
ഇത് ലോകത്തിലേക്ക് മൂന്നാമത്തെ ദൂതന്റെ സന്ദേശമാണ്. മൂന്നാമത്തെ ദൂതന്റെ സന്ദേശമാണ് ഈ സമയത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളൊരു വേദപുസ്തക വായനക്കാരനാണെങ്കിൽ ഇത് പറക്കുന്നതായ മൂന്നാമത്തെ ദൂതന്റെ സന്ദേശമാണ്. അതിനെ മൂന്ന് കഷ്ടങ്ങൾ പിന്തുടരുന്നു. ആദ്യത്തേത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നാം എന്തിലേക്കാണ് പോകുന്നുവെന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. ശരി, നാം വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു. തിരുവെഴുത്തുകളെ വായിക്കുന്നതിന് മുമ്പ് ഇത് നമ്മുടെ മനസ്സിനുള്ളിലാക്കി തീർക്കാം. സ്ഥാനപരമായിട്ട് നാം അവസാന കാലത്തായിരിക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. എത്ര നാളുകളെന്ന് എനിക്കറിയില്ല, ആർക്കും തന്നെയും അറിയില്ല. എന്നാൽ നമുക്ക് ചരിത്രത്തെ എടുത്ത് സംസാരിച്ചു നോക്കാം. ആദ്യത്തെ 2000 വർഷക്കാലത്ത് ലോക സമ്പ്രദായം ഒരു മൂർധന്യ അവസ്ഥയിലെത്തിയിട്ട് ദൈവം ജലത്താൽ ലോകത്തെ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾക്കതറിയാമോ? അതിനുശേഷം അതൊരു പുതിയ ലോകമായിട്ട് കടന്നു വന്നു. രണ്ടാമത്തെ 2000 വർഷക്കാലത്തിന് ശേഷം അത് വീണ്ടും അതിന്റെ അവസാനത്തെത്തുകയും ദൈവം യേശുവിനെ അയക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? ഇത് അടുത്ത 2000 വർഷങ്ങളുടെയും അന്ത്യമായിരിക്കുന്നു. 1954 ആയിരിക്കുന്നു. എന്നാൽ യേശു സുവിശേഷത്തിൽ പറഞ്ഞു, ആ നാളുകൾ ചുരുങ്ങും. എന്നാൽ എന്തിനു വേണ്ടിയാണ്? വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും. ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. അതത്രമാത്രം ദുഷ്ടതയേറിയതായിരിക്കും. അതുകൊണ്ട് നാം അന്ത്യസമയത്തായിരിക്കുന്നു. അതിനുശേഷം 7-ാമത്തേത് മില്ലനിയം അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചക്കാലത്തിന്റെ മാതൃകയാണ്. ദൈവം 6000 വർഷങ്ങൾ ജോലി ചെയ്തിട്ട് അതിനെക്കുറിച്ച് പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ സ്വർഗത്തിൽ ഒരു ദിവസം ഭൂമിയിൽ 1000 സംവത്സരം പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാമല്ലോ. ദൈവം 6000 വർഷങ്ങൾ കൊണ്ട് ലോകത്തെ ഉണ്ടാക്കി. ഇപ്പോൾ സഭ പാപത്തിനെതിരായി പ്രയത്നിച്ചിട്ട് 6000 വർഷങ്ങളായിരിക്കുന്നു. ഏഴാമത്തെ 1000-ത്തിൽ ദൈവം വിശ്രമിച്ചു. 7-ാമത്തെ വിശ്രമം 1000 ആണ്ട് കാലത്തിന്റെ മാതൃകയാകുന്നു. സഭ ഈ ഭൂമിയിൽ ശാരീരികമായ രൂപത്തിൽ 1000 വർഷക്കാലം രോഗവും ദുഃഖവും പ്രയാസവും മരണവും കൂടാതെ ജീവിക്കുന്നതാണ്. ആ സുവർണ കാലഘട്ടം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഓ അതിനുവേണ്ടി ഞാൻ ആ പാട്ട് ഇഷ്ടപ്പെടുന്നു. യേശു തിരികെ ഭൂമിയിലേക്ക് വരുമ്പോൾ മധുരമായ വിമോചനത്തിനായി ഭൂമി കരകയും ഞരങ്ങുകയും ചെയ്യുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. യേശുവിനോടൊപ്പം ആയിരം ആണ്ടുകാലം സമാധാനത്തോടെ മഹത്വമേറിയ വാഴ്ചയിൽ പാപവും ദുഃഖവും വേദനയും മരണവും ഇരുണ്ട ലോകത്തിന്റെ മരണവും നിന്നുപോകും. അവർ ക്രിസ്തുവിനോട് കൂടെ ആയിരം ആണ്ടുകാലം വാണുവെന്ന് വേദപുസ്തകം പറയുന്നു. കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പും മുദ്രയും അടയാളവും ഇടുമ്പോൾ മൂന്നാമത്തെ ദൂതന്റെ സന്ദേശം വരുന്നു. അവിടെ ഒരു വലിയ ഒത്തൊരുമിക്കൽ, അതായത് ഒത്തൊരുമിക്കൽ ഉണ്ടായിരിക്കും. പശ്ചിമ ഭാഗത്ത് ഞങ്ങൾ പോകുമ്പോൾ ഞാനൊരു ബാലനായിരുന്നപ്പോൾ തൊട്ട് വസന്തകാലത്തെ ഒത്തൊരുമിക്കലിനും ശീതകാലത്തെ ഒത്തൊരുമിക്കലിനും പോകാറുണ്ടായിരുന്നു. മലകളിലേക്കും മറ്റും പോയിട്ട് കന്നുകാലികളെ താഴോട്ട് ഓടിച്ചിരുന്നു. ഞങ്ങൾ എല്ലായിടത്തു നിന്നും കന്നുകാലികളെ ഓടിച്ചു കൊണ്ടുവന്ന ശേഷം ഞങ്ങളുടേതല്ലാത്തതിനെ ഞങ്ങൾ അതിൽ നിന്നും പിന്മാറ്റം നടത്തുന്നു. ഞങ്ങളുടേതിനൊരു അടയാളമുണ്ട്, അവയുടെ മേൽ മുദ്ര വയ്ക്കപ്പെട്ടതാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കന്നുകാലികളെ മുദ്ര വെച്ച് കണ്ടിട്ടുണ്ടോ? ഇതുപോലെ മുദ്ര വെച്ച കന്നുകാലികളെ ശ്രദ്ധിക്കുന്നത് ഒരു വിശേഷ കാര്യമാണ്. എനിക്ക് പശുക്കളോട് കഷ്ടം തോന്നാറുണ്ട്. ഈ കന്നുകാലികളുടെ മേൽ അടയാളം വെക്കുന്നത് ഭയങ്കരവും വെറുപ്പും വേദനാജനകവുമായ ഒരു പ്രവർത്തനമാണ്. അടയാളമിടുന്നതിനായുള്ള കമ്പികൾ ചുട്ടുപഴിപ്പിക്കുകയായിരുന്നു എന്റെ ജോലി. ഈ കമ്പികൾ എടുത്തിട്ട് കാലുകൾ കെട്ടിയിട്ട് കിടക്കുന്ന കാളക്കുട്ടിയുടെ മേൽ അടയാളപ്പെടുത്തുകയും അതിന്റെ രോമവും മാംസവും ചുട്ടുകരിയപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് അതിനുമേൽ സ്വല്പം ടാറൊഴിച്ചിട്ട് അതിനെ അഴിച്ചുവിടും. അതിനെക്കുറിച്ച് അത് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ വാസ്തവമായിട്ട് ഓടിക്കളയും. എന്നാൽ നോക്കുക, അവൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അപ്രകാരമാണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. നിങ്ങൾ വേദിയിലേക്ക് കടന്നു വന്നിട്ട് ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും അവിടെ കെട്ടപ്പെട്ട് കിടന്നിരിക്കണം. എന്നാൽ സഹോദര, ആ പരിശുദ്ധാത്മാവ് ഒരു മുദ്ര നിങ്ങളുടെ മേൽ എപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾ ഓടുകയും നിലവിളിക്കുകയും മറ്റും ചെയ്തെന്നിരിക്കാം. എന്നാൽ നിങ്ങളുടെ മേൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണ്, അങ്ങനെ നിങ്ങൾ അവിടെ എത്തുന്നു. നിങ്ങളുടെ ബോസ് അത് വഴി കടന്നു പോകുമ്പോൾ നിങ്ങൾ എവിടെ അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ അറിഞ്ഞിരിക്കും. എന്നാലോ ആ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വയസ്സായ ജന്തു തിരിച്ച് ആ നാടൻ മറ്റുള്ളവരോടുകൂടിയായിരിക്കുന്നു. ഇത് മുദ്രയിടുന്നതിന്റെ സമയമാണ്. ഇതിൽ രണ്ട് സവാരിക്കാർ മാത്രമാണ് ഉണ്ടായിരിക്കാൻ പോകുന്നത്, അത് ദൈവവും സാത്താനുമാകുന്നു. സാത്താൻ തന്റേതിനെ എടുക്കും, ദൈവം തനിക്ക് സ്വന്തമായതിനെ
എടുക്കും.
ആരാണ് സാത്താന്റെ അടയാളത്തെ ധരിക്കുന്നത് എന്ന് ഇന്ന് രാത്രിയിൽ നാം കാണാൻ പോവുകയാണ്. നാളെ രാത്രിയിൽ ആരാണ് ദൈവത്തിന്റെ മുദ്ര ധരിക്കാൻ പോകുന്നതെന്ന് തിരുവെഴുത്തിനനുസരിച്ച് നാം കാണാൻ പോവുകയാണ്. ഇപ്പോൾ 14 അധ്യായം 9 വാക്യത്തിൽ ഇവിടെ ദൂതന്റെ സന്ദേശമാകുന്നു. ഇവിടെയുള്ള കുറച്ച് വേദവാക്യങ്ങളെ നമുക്ക് വായിക്കാം. ഞാനത് കുറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്.
And the third angel followed them, saying with a loud voice,
മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്,
If any man worship the beast, his image, and receive his mark in his forehead or hand,
മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ,
the same shall drink of the wine of the wrath of God, which is poured out without mixture into the cup of his indignation.
ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധത്തിന്റെ മദ്യം കുടിക്കേണ്ടി വരും.
And shall be tormented with fire and brimstone in the presence of the holy angels and in the presence of the Lamb.
വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അതുമായിട്ട് തീർച്ചയായും യാതൊന്നും ചെയ്യാനില്ല. നോക്കൂ, അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും
പൊങ്ങും.
മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല. എനിക്കതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല, എനിക്കത് തീർച്ചയാണ്. അതെ, ഞാൻ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാക്യങ്ങളെ ശ്രദ്ധിക്കുക. ദൈവകൽപ്പനയും യേശുവിങ്കിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഇപ്പോൾ 15 അധ്യായം അതിന്റെ 2 വാക്യം വായിക്കാം.
And listen now, in the 15th chapter and the 2nd verse.
15 അധ്യായം അതിന്റെ 2 വാക്യത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുക.
I was reading then from the 14th and the 9th verse.
നാം 14 അധ്യായം 9 വാക്യമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 15 രണ്ടാം വാക്യമാണ്. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഘടമുണ്ടായി.
And the 2nd verse.
അത് 16 അധ്യായം 2 വാക്യമാകുന്നു.
And with whom the kings of the earth have committed fornication, and the inhabitants of the earth have been made drunk with the wine of the wrath of the fornication.
ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു നിമിഷം എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരൊറ്റ വട്ടം തന്നെ 2 താളുകൾ മറിച്ചിട്ടുണ്ടായിരിക്കണം.
All right. Now, the 20th chapter and the 4th verse.
ശരി, 20 അധ്യായം അതിന്റെ 4 വാക്യമാണ്.
All right. Here we are.
ശരി, നാം അങ്ങനെ ഇവിടെ ആയിരിക്കുന്നു.
Cast off thrones, and them that sat upon them, and judgment was given unto them.
ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു.
And I saw the souls of them which were beheaded for the witness of Jesus Christ and for the word of God.
യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലവിച്ഛേദിക്കപ്പെട്ടവരും,
and which had not worshipped the beast neither his image,
മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും,
neither had received the mark upon their forehead or in their hand,
നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു.
And they lived and reigned with Christ 1,000 years.
അവർ ജീവിച്ച് 1,000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു.
They received the mark of the beast and then worship Christ or be with him.
മൃഗത്തിന്റെ മുദ്രയെ പ്രാപിച്ചിട്ട് ക്രിസ്തുവിനെ ആരാധിക്കാനോ അവന്റെ കൂടെ ആയിരിക്കാനോ കഴിയില്ല.
But whosoever shall worship the beast or the image of the beast will be tormented in the presence of God and in the presence of the holy angels.
എന്നാൽ മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കുന്ന ഏവരും ദൈവത്തിന്റെയും അവന്റെ വിശുദ്ധ ദൂതന്മാരുടെയും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് കർത്താവ് പറയുന്നത്. ഇപ്പോൾ നാം ആരംഭിക്കാൻ പോവുകയാണ്. വെളിപാടിന്റെ 13 അധ്യായത്തിലേക്ക് ഇപ്പോൾ നമുക്ക് തിരിക്കാം. നാം കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ തുടങ്ങുന്നതാണ്.
Now, this
ഇത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യമായിട്ട് കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ രാത്രിയിൽ നാം സഭാ കാലഘട്ടങ്ങളെ എടുത്തിരുന്നു. കൂടാതെ എപ്രകാരം യേശു തന്റെ സഭയിൽ നിൽക്കുന്നതും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് നാം കണ്ടിരുന്നു. കൂടാതെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജാലയ്ക്ക് ഒത്തതുമായിരുന്നു. ഓർക്കുക, വെളിപാട് മുഴുവൻ ഒരു ദർശനവും അത് ചിഹ്നങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെല്ലാത്തിനും ഒരു അർത്ഥമുണ്ടായിരിക്കെ നിങ്ങൾക്കത് വളരെ അടുത്തായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ അടയാളങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കുക. അതിനുശേഷം ഇവിടെ ഉള്ളതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ ഈ അടയാളങ്ങൾ എന്തിനെയാണ് അർത്ഥമാക്കുന്നതെന്ന് ശരിയായിട്ട് അറിയാൻ കഴിയും. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതും ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നു. അവന്റെ വായിൽ നിന്നും ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ ഒരു വാൾ പുറപ്പെടുന്നതും നാം കണ്ടിരുന്നു. അത് സഭയുടെ വായിൽ നിന്നും ദൈവത്തിന്റെ വചനം പുറപ്പെടുന്നതാണെന്ന് നാം കണ്ടിരുന്നു. അത് ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നുവെന്ന് എബ്രായർ 4-ാം അധ്യായത്തിൽ നാം കാണുന്നു. സഭയെ അതിന്റെ മനോഹരതയിൽ നിൽക്കുന്നതും ക്രിസ്തു അതിന്റെ നടുവിലായിരിക്കുന്നതും നാം കണ്ടിരുന്നു. കൂടാതെ സഭയൊരു വെളുത്ത നിലയങ്കി ധരിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊരു സ്ത്രീയാണ്, കാരണം മാറത്ത് പൊൻകച്ച കെട്ടിയിരുന്നു. അത് അവളുടെ നഗ്നയെ മറയ്ക്കുന്ന വസ്ത്രമാണ്. കൂടാതെ മാറത്ത് പൊൻകച്ച ചുറ്റുമായി അത് കെട്ടിയിരുന്നു. വെളുപ്പ് ക്രിസ്തുവിന്റെ നീതിയെ സൂചിപ്പിക്കുന്നു. പൊൻകച്ച സുവിശേഷത്തെ പ്രതിനിധീകരിക്കുന്നു. സുവിശേഷത്തിന്റെ പ്രസംഗം സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെയും ക്രിസ്തുവിന്റെ നീതിയെയും കൊണ്ടുവരുന്നു. അങ്ങനെ അതിനെ ഈ ചരടുകൊണ്ട് കെട്ടി വലയം ചെയ്യുന്നു. അതിനുശേഷം കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായി അവൻ നിന്നിരുന്നു. വെള്ളോട് ദിവ്യ ന്യായവിധിയെ സൂചിപ്പിക്കുന്നു. ദൈവം താൻ എടുത്തതായ തന്റെ മഹത്തായ ശബ്ദത്തെ ശമിപ്പിക്കുന്നതിനായി ക്രിസ്തുവിനെ അയക്കുകയും ക്രിസ്തു ദിവ്യ ന്യായവിധിയുടെ വില കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സഭ ദിവ്യ ന്യായവിധിയുടെ മേൽ അടിസ്ഥാനമിട്ടിരിക്കുകയും ക്രിസ്തു അതിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഏഴ് പൊന്നില വിളക്കുകളുടെ മധ്യേ അവൻ നിൽക്കുന്നത് എത്ര മനോഹരമായ ഒരു ചിത്രമായിരിക്കുന്നു. അതിനുശേഷം ആദ്യത്തെ സഭാ കാലഘട്ടത്തിൽ എന്താണ് അവർക്കുണ്ടായിരുന്നതെന്ന് നാം കണ്ടുപിടിച്ചിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാണിക്കട്ടെ. ആദ്യത്തെ സഭാ കാലഘട്ടമായ എഫെസു സഭാകാലത്ത് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകമുണ്ടായിരുന്നുവെന്ന് നാം കാണുന്നു. അവർ ജനങ്ങളെ ജലത്താൽ സ്നാനപ്പെടുത്തിയിരുന്നു. എല്ലാ രീതിയിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും വിശ്വാസിയെ പിന്തുടരേണ്ടിയിരുന്നു. അതിനുശേഷം ഓരോ കാലഘട്ടങ്ങളിൽ കൂടി എപ്രകാരം അത് മങ്ങുവാൻ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ വട്ടവും മൂന്നാമത്തെ വട്ടവും അതിനുശേഷം ഇരുണ്ട കാലഘട്ടവുമായിരുന്നു. അങ്ങനെ അവർ ജലസ്നാനത്തെയും പരിശുദ്ധാത്മ സ്നാനത്തെയും ഒരു കള്ള പേരോടും ഒരു കള്ള സ്നാനവുമായിട്ട് കടന്നു വന്നു. അതിനുശേഷം അടുത്ത കാലഘട്ടത്തിൽ അവർ ഒരു സ്വല്പം പ്രകാശം വെച്ചു. അതിനുശേഷം ഫിലാദൽഫിയയ്ക്കും ലാവോദിക്ക സഭയ്ക്കും സഭയുടെ കാലഘട്ടത്തിനും ഇടയ്ക്ക് ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിനുശേഷം ലാവോദിക്ക ശീതോഷ്ണവാനായി തീർന്നിട്ട് അതിൽ നിന്നെല്ലാം പുറത്തു കടന്നു വന്നിട്ട് ദൈവം അതിനെ വായിൽ നിന്നും ഉമിണ്ണുകളയുന്ന സ്ഥാനത്തെത്തിയിരിക്കുന്നു. അത് ശരിയാണ്, അത് തിരുവെഴുത്താണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഏഴ് സഭാകാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ഏഴ് പൊന്നിലവിളക്കുകൾ ഏഴ് സഭാകാലഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഏതൊരു ചരിത്രകാരനും അതുപോലെ മതാനുസാരമായ ഏതൊരു വിശ്വാസിക്കും അറിയാം. അത് പഴയ നിയമം പുതിയ നിയമത്തിന്റെ മാതൃകയായിരിക്കുന്നതുപോലെ ഇത് തുടരുന്നു. അന്യജാതികളുടെ കാലസമ്പൂർണതയുടെ സമാപ്തിക്ക് മുമ്പും യഹൂദന്മാർ വീണ്ടും ഇത് പിടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ ഇളക്കവും ഒരു ഉണർവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓർക്കുക, അന്യജാതികൾക്ക് കൃപയുടെ സമയം പരിമിതമാക്കപ്പെട്ടതാണ്. ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരുശലേം ചവിട്ടിക്കളയുമെന്ന് യേശു പറഞ്ഞു. അത് ശരിയാണ്. അത് തികയുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട്. പിൻകാലങ്ങളിൽ അവർ ചെയ്ത കാര്യങ്ങളെ നാം കാണുന്നു. കൂടാതെ അടയാളങ്ങളും അത്ഭുതങ്ങളും അവരെ പിന്തുടരുന്നത് നാം കാണുകയും കൂടാതെ ഇത് എത്രമാത്രം അത്ഭുതകരമായിരിക്കുമെന്ന് ക്രിസ്തു അവരോട് പറയുകയും എപ്രകാരം അത് അങ്ങനെയുമായിരുന്നതാണ്. അതിനുശേഷം വെളിച്ചം മങ്ങി മങ്ങിക്കൊണ്ട് അത് വെളിച്ചമില്ലാതെയായി. അതിനുശേഷം അത് അവസാനിക്കുമ്പോൾ അത് സഭയ്ക്ക് വേണ്ടി വേറൊരു തുറന്ന വാതിലായിരിക്കുന്നു. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒന്ന് നിൽക്കാം. എന്റെ മനസ്സിൽ വരുന്നതായ വേറൊരു പ്രവചനത്തെ നമുക്കെടുക്കാം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ വളരെ ഉച്ചത്തിലാണോ പറയുന്നത്? അത് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ചെറുതായി ഒന്ന് ട്യൂൺ ചെയ്ത് കൊള്ളുക. അത് തിരിച്ചടിക്കുന്നുവെന്ന് എനിക്കറിയാം, അതിനാലാണ് ഞാൻ സ്വല്പം സ്വരം കൂട്ടി പറയുന്നത്. അതുകൊണ്ട് പിന്നിലിരിക്കുന്നവർക്ക് തീർച്ചയായും ഇത് കേൾക്കാൻ കഴിയും, കാരണം ഇത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. പകലല്ല രാത്രിയുമല്ലാതെയുള്ള ഒരു ദിവസം വരും എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടെ വെളിച്ചമുണ്ടായിരിക്കും, എന്നാൽ അത് മേഘാവൃതമായിട്ട് ഒരു മേഘാവൃതമായ ദിവസമായിരിക്കും. എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. എന്തൊരു മനോഹരമായ പടമാണിത്. ഈ മേഘാവൃതമായ ദിവസത്തിൽ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ യുദ്ധങ്ങളും വഴക്കും ഉയർച്ചയും താഴ്ചയും കാലയളവും സഭകളും സിദ്ധാന്തങ്ങളും എല്ലാ കാര്യങ്ങളുമാകുന്നു. അത് പകലല്ല രാത്രിയുമല്ല. എന്നാൽ ദൈവമുണ്ടെന്നും ഒരു സുവിശേഷമുണ്ടെന്നും നമുക്കറിയാവുന്ന ദിവസമായിരിക്കും, എന്നാൽ അവർ അതിനെ കാണുവാൻ കഴിയുകയില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? പിൻകാലങ്ങളിൽ പെന്തിക്കോസ്തിൽ വെച്ച് അവർ ഈ കാര്യങ്ങളെ ചെയ്തിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു എന്നവർ പറയും.
അതെല്ലാം ആദ്യ സഭയിലാണ് ഉണ്ടായിരുന്നത്. അവർ കടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സഭ അത് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. നോക്കൂ, ഇതൊരു മേഘാവൃതമാണ്, ഇരുട്ടുമല്ല പകലുമല്ല. എന്തിരിക്കെ തന്നെയും ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവന്റെ രണ്ടാമത്തെ വരമെങ്കിൽ വിശ്വസിക്കുന്നു. അവൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അത് പകലല്ല രാത്രിയുമല്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങൾക്കതിനെ പകലെന്നും നിങ്ങൾക്കതിനെ രാത്രിയെന്നും വിളിക്കാൻ കഴിയുകയില്ല. എന്നാൽ ശ്രദ്ധിക്കുക, സന്ധ്യാസമയത്ത് വെളിച്ചമാകും, അത് സന്ധ്യാസമയത്താകുന്നു. വേദപുസ്തകം ഒരു പൗരസ്ത്യ രാജ്യത്തെ പുസ്തകമാണ്. ആദ്യ സഭയ എഫസസിൽ ആദ്യമായിട്ട് വെളിച്ചമുദിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നാം ഓർക്കുകയും കാണുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ വെളിച്ചം യേശു ക്രിസ്തുവിൽ കൂടെ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് പകർന്നപ്പോൾ കൊണ്ടുവരപ്പെട്ടു. അത് ലോകത്തിലെല്ലായിടത്തും വെളിച്ചം കൊടുക്കുകയും വേദപുസ്തകം എഴുതപ്പെടുകയും ചെയ്തു. അത് ശരിയല്ലേ? കൃപയുടെ കാലത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കിഴക്കുതിക്കുകയും അവൻ പശ്ചിമ ലോകത്തോട് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറുള്ള ജനങ്ങൾ നാം ആകുന്നു. സന്ധ്യാസമയത്ത് വെളിച്ചമുണ്ടാകുമെന്നും ഒരു വലിയ ഉണർവുണ്ടാകുമെന്നും അവൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ നാം ഇവിടെ ആയിരിക്കുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതാകുന്നു ഇത്, മനുഷ്യർ നന്മ ചെയ്യുന്നതിലും കൂടുതലായി തിന്മ പ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങ് ദൂരെ ചക്രവാളത്തിൽ അത് അസ്തമിക്കാൻ പോവുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ പ്രകാശത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. യഹൂദന്മാരുടെ മേൽ പ്രകാശിച്ച അതേ സൂര്യൻ തന്നെയാണ് ഇവിടെ അന്യജാതികളുടെ മേലുമായിരിക്കുന്നത്. ഈ 2000 വർഷക്കാലങ്ങളിൽ കൂടെ അവർക്ക് ഇതും അതും സമുദായങ്ങളും കാലയളവും അങ്ങനെയെല്ലാമായിരുന്നു. ജനങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്നാൽ ദൈവം പ്രവാചകരിൽ കൂടെ അത് ചെയ്യുകയും തിരുവെടുത്ത് നമുക്ക് വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. സന്ധ്യാസമയത്തോ വെളിച്ചമാകും. നാം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയെല്ലാം ആ ദിവസത്തിന് വേണ്ടി ഞരങ്ങുകയും കരയുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ആദ്യത്തെ സഭാകാലഘട്ടത്ത് തന്നെ എന്താണ് അവർക്കുണ്ടായിരുന്നതെന്ന് നാം കണ്ടിരുന്നു. അവർക്കൊരു വിചിത്രമായ ഉപദേശമുണ്ടായിരുന്നു. ആദ്യമായിട്ട് അത് ചില പ്രവൃത്തികളായി തീർന്നു. നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട് എന്നവൻ പറഞ്ഞു. നിക്കോലാവിയർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. ഞാൻ ചരിത്രത്തിൽ കൂടെ പല പ്രാവശ്യം അത് മറിച്ചു നോക്കുകയും കൂടാതെ ഏറ്റവും നല്ല വൃത്താന്തങ്ങളിൽ കൂടെ അതിനെ ഞാൻ നോക്കുകയും ചെയ്തു. നിക്കോളാസ് എന്നൊരു വ്യക്തിയിൽ കൂടെ തുടങ്ങിയ ഒരു ഉപദേശമായിരുന്നു അത്, എന്നല്ലാതെ ആർക്കും അതിനെ അറിയില്ലായിരുന്നു. ആ വ്യക്തി അപ്പസ്തോലന്മാരിൽ നിന്നും വഴിതെറ്റിപ്പോയ ഒരാളായിരുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അദ്ദേഹം ഒരു മതസംഹിതയോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും നിക്കോലാവിയർ തുടങ്ങിയിരിക്കുന്നു. അതാദ്യം നടപ്പായിരുന്നു. എന്നാൽ ആദ്യത്തെ സഭയായ എഫേസസിൽ നടപ്പായിരുന്നത് അടുത്ത സഭാ കാലഘട്ടത്തിൽ അതൊരു ഉപദേശമായി തീർന്നു. അതിനുശേഷം ഉപദ്രവത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തേക്ക് കടന്നുപോയി.
Now that same Nicolaitan doctrine that started here in the first church, as the first three or four rounds of apostles, it became a deep.
ആദ്യത്തെ സഭയിൽ തുടങ്ങിയ നിക്കോലാവിയരുടെ ഉപദേശം അപ്പസ്തോലന്മാരുടെ മൂന്നോ നാലോ തുടർ പ്രവർത്തനത്തിൽ ശേഷം അത് നടപ്പായി കഴിഞ്ഞിരുന്നു. ഇതായിരിക്കും അത് എന്നവർ ചിന്തിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിക്കുന്നവരായി നിങ്ങൾക്ക് അതെങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അറിയാമല്ലോ. ഇത് AD 600 അല്ലെങ്കിൽ 306 ആണ് തുടങ്ങിയത്. അതിനെ അവർ കുസ്തന്തിനോസിന്റെ പരിവർത്തനം എന്ന് വിളിക്കുന്നു. അവൻ ഒരിക്കലും പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നില്ല. ഇതുപോലെയുള്ള വൃത്തികെട്ടതായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. അവൻ ചെയ്തിരുന്ന ഒരേ ഒരു കാര്യം എന്നത് അത് ഏതൊരു മതത്തിനും കഴിയും, അവൻ സെയിന്റ് സോഫിയ ചർച്ചിൽ ഒരു കുരിശുണ്ടാക്കി വെച്ചു എന്നത് മാത്രമാണ്. സ്വർഗത്തിലേക്ക് പോകുന്നതിനു വേണ്ടി അത് എന്തെങ്കിലും ഒന്നായിരിക്കുന്നില്ലേ? ശരി. അവൻ യുദ്ധം ചെയ്യുകയാണെങ്കിൽ താൻ ഒരു ക്രിസ്ത്യാനിയായി തീരുമെന്ന് അവൻ ക്രിസ്ത്യാനികളോട് പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. അവൻ യുദ്ധത്തിലേക്ക് പോകുകയും ജയം പ്രാപിച്ച് തിരിച്ചു വരികയും ശരിയെങ്കിൽ ഞാൻ സഭയിൽ ചേരും എന്ന് പറയുകയും ചെയ്തു. അത് ഇന്നത്തെ ഒരു ശീതോഷ്ണവാനായ സഭയിലെ അംഗത്തിന്റെ വളരെ മനോഹരമായ ഒരു മാതൃകയാകുന്നു. അത് ശരിയാണ്. എന്നിട്ട് പോയി പള്ളിയിൽ ഒരു കുരിശുണ്ടാക്കി വെച്ചു. അവന്റെ മരണത്തിന് ശേഷം അവന് രണ്ടോ മൂന്നോ മക്കളുണ്ടായിരുന്നു. കുസ്തന്തിനോസ് പോലീസ് എന്നിവരായിരുന്നു അവർ. റോമിന്റെ കിഴക്കും പടിഞ്ഞാറ് നിർമ്മിക്കാൻ തുടങ്ങുകയും പിന്നെ അവർ രണ്ടായി പിരിയുകയും ചെയ്തു. അവിടെ വെച്ച് അതിനുശേഷം ഒട്ടോമൻ ചക്രവർത്തി ഭരണം അതോടൊപ്പം കടന്നു വരികയും ചെയ്തു. അപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അപ്പസ്തോലന്മാരുടെ സമയമായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഇവർ തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ അവർ തകർന്നിട്ട് ഒരു ചെറിയ സിദ്ധാന്തമായി. എല്ലാവരും ഓരോ സഭ എടുക്കുകയും അവിടെ വെസ്ലിയുടെ മെത്തഡിസ്റ്റ് സഭ ശക്തിയിലായിരുന്നു. ജോൺ വെസ്ലി ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ആ സഭ ശക്തിയിലായിരുന്നു. ലൂഥറന്റെ കാലത്ത് ലൂഥറൻ സഭയും അതുപോലെയെല്ലാമാകുന്നു. എന്നാൽ അതിന്റെ സ്ഥാപകൻ ഒരുവട്ടം മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ വഴിതെറ്റിപ്പോകുന്നു. പിൻസമയത്ത് ദൈവം ആദ്യമായിട്ട് എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇതിന്മേൽ ഒരു സഭാ സമുദായം ഉണ്ടാക്കാൻ അവർ എന്നോട് ആഗ്രഹിക്കുകയും മറ്റും ചെയ്തു. ഒരു മഹാൻ സ്ഥാപകനായ ഡ്വൈറ്റ് മൂഡിയുടെ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നതിനായിട്ട് ഞാൻ അവിടേക്ക് പോയി. ഡ്വൈറ്റ് മൂഡി ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് നിന്നിരുന്നതെന്നും എന്നാൽ അവരിന്ന് എന്താണ് ചെയ്യുന്നതെന്നും ഞാൻ ഓർത്തുപോയി. അതുപോലെ വെസ്ലിയും കാൽവിനും നോക്സും ഫിന്നിയും സാങ്കിയും അതുപോലെ അവരിൽ ആര് തന്നെയായാലും ഇന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് അവരുടെ സഭ എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഹോ ദൈവമേ, ആ സത്യത്തെയും പിടിച്ചുകൊണ്ട് ആ മനുഷ്യർ ഇവിടെ നിൽക്കുമ്പോഴുള്ള ആദ്യത്തെ പ്രവർത്തനത്തെ നോക്കുക. സിയോൺ നഗരത്തിലെ ഡോക്ടർ ഡോവിയെ നോക്കുക. അവരുടെ നഗരം തന്നെ ദൈവിക രോഗശാന്തിയുടെ അടിസ്ഥാനത്തിൽ പണിതിട്ട് ഇന്ന് അവർ ദൈവിക രോഗശാന്തിയുടെ മുഖത്ത് നോക്കി പരിഹസിക്കുന്നു. എന്നാൽ ഡോവി മരിച്ചു പോകുകയും അതിനുശേഷം ബ്ലാക്കിയും ജോൺ ലേക്കും മറ്റും കടന്നു വന്നു. അതിനുശേഷം ആദ്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്നാൽ ആ സഭ സമാപിക്കുകയും അത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ കടന്നുപറ്റുകയും ആചാരമര്യാദകളുടെയും മറ്റുള്ളതിന്റെയും ഒരു വലിയ കൂട്ടമായി തീരുകയും ചെയ്തു. അങ്ങനെ സഭ പിന്മാറ്റത്തിലായി കഴിഞ്ഞിരിക്കുകയും ഒരു ഭയങ്കരമായ അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് തന്റെ തലമുറയിൽ കർത്താവിനെ നല്ലവണ്ണം സേവ ചെയ്തു എന്ന് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, എനിക്ക് യാതൊരു സഭാ സമുദായത്തിന്റെയും ആവശ്യമില്ല, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം എന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സേവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. അടുത്തതായിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വ്യക്തി കാണും, അതിന്റെ സ്ഥാനത്ത് എടുക്കാൻ ആരെങ്കിലും ഉണ്ടാകും. അത്രമാത്രം. മറ്റെന്തെങ്കിലും പണിയാൻ ശ്രമിക്കരുത്. അതേ നിലത്ത് തന്നെ നിങ്ങൾക്ക് തീയുണ്ടാക്കാൻ കഴിയുകയില്ല. ഇസ്രായേലിന് യാത്ര തുടരേണ്ടിയിരുന്നു. അവർ നിർത്തിയപ്പോൾ അവർ പിന്മാറ്റപ്പെട്ടുപോയി. ഓരോ രാത്രിയിലും അവർക്ക് യാത്ര തുടരേണ്ടിയിരുന്നു. ഓരോ രാത്രിയിലും ഒരു പുതിയ തീയുണ്ടാക്കി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ലൂഥറിന്റെ പക്കൽ ഉണ്ടായിരുന്നത് എന്തായാലും കൊള്ളാം, എന്നാൽ അത് ലൂഥറിന്റെ കാലത്തേക്കായിരുന്നു. വെസ്ലിക്കുണ്ടായിരുന്നതും കൊള്ളാം, അത് വെസ്ലിയുടെ കാലത്തേക്കായിരുന്നു. ഹോളിനെസ്സുകാർക്കുണ്ടായിരുന്നതും കൊള്ളാം, അത് അവരുടെ കാലത്തേക്കായിരുന്നു. നാം വേറൊരു കാലത്താണ് ജീവിക്കുന്നത്. നാം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ശേഷം ഒരു ദിവസമുണ്ടായിരിക്കും, അത് ഇതേപോലെ തന്നെ വരും. എന്നാൽ വെളിച്ചമുണ്ടായിരിക്കുമ്പോൾ നമുക്ക് വെളിച്ചത്തിൽ തന്നെ നടക്കാം. അവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നാൽ, ഈ ഉപദേശങ്ങൾ ഒരു കൂട്ടം സിദ്ധാന്തങ്ങളായി പൊട്ടി പുറപ്പെട്ടു. അതിനുശേഷം റോമാക്കാർ പരിവർത്തനം ചെയ്യപ്പെട്ടു. മഹാനായ അലക്സാണ്ടറിന്റെ വീഴ്ചയ്ക്ക് ശേഷം അന്യജാതികളുടെ ലോകത്തെ ഗ്രീസിൽ നിന്നും ജയിച്ച് ആദ്യമായിട്ട് എടുത്തുകൊണ്ടുവന്നതിന് ശേഷം മുതൽ റോമിന്റെ ചക്രവർത്തി ഭരണം ലോകത്തിലേക്കും അധികം പ്രബലമായ രാജ്യമായി കഴിഞ്ഞിരുന്നു. റോമാക്കാരായ ജനങ്ങളും അന്യജാതികളുടെ കാലഘട്ടവുമാകുന്നു. ദാനിയേൽ അപ്രകാരം ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നു. നാം കുറച്ചു നേരത്തിനുള്ളിൽ അതിൽ തന്നെ കടക്കുന്നതാണ്. എന്നാൽ റോമാക്കാർക്ക് എല്ലായ്പ്പോഴും ലോകത്തിനുമേൽ നിയന്ത്രണ ശക്തി ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഒരു സഭയെ രൂപവൽക്കരിച്ചതായി നാം കാണുന്നു. ഏകദേശം 606 ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് അവരെ തന്നെ സഭയുടെ പിതാക്കന്മാരായ ആദ്യകാല പിതാക്കന്മാർ എന്ന് വിളിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് എന്താണ് അവർ ചെയ്യേണ്ടതെന്ന് അറിയാനായി സഭ കൂടുകയും അങ്ങനെ അവർ ഒരു സമുദായത്തെ രൂപവൽക്കരിക്കുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും രണ്ടുമായ എന്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സ്നേഹിതരെ, ഞാൻ ഈ കാര്യത്തെ ഇവിടെ പറയട്ടെ. എന്റെ കത്തോലിക്കക്കാരായ സ്നേഹിതർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കാനായിട്ടല്ല ഞാനിത് പറയുന്നത്. കുറച്ചു നേരത്തേക്ക് ശാന്തരായിരിക്കുക. ഇതിൽ ബ്രഹാം കൂടാരത്തിലും ഉള്ളവരെയും നാം ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ എടുക്കുന്നതാണ്. ഇവിടെ നിൽക്കേണ്ടിയിരിക്കുന്ന മാതിരി തന്നെ നമ്മെ സുവിശേഷത്തെ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. എവിടെയായാലും അതൊരു കാര്യമല്ല. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നുവെന്ന് യോഹന്നാൻ പറഞ്ഞു. അതിന്റെ കഷണങ്ങൾ വേണ്ടിയെടുത്ത് തന്നെ എവിടെ തന്നെയാലും ചെന്ന് കൊള്ളട്ടെ. അത് ശരിയാണ്. അവന് മരങ്ങളെയും മറ്റും മുറിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടെ അവർ ആദ്യത്തെ സഭയെ രൂപീകരിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിട്ട് ആദ്യത്തെ സഭ രൂപീകരിക്കുകയും അതിനെ സാർവത്രികമായ സഭ അല്ലെങ്കിൽ റോമിലെ കത്തോലിക്ക സഭ എന്ന് വിളിക്കുകയും ചെയ്തു. അത് സഭകളുടെ മാതാവാണെന്ന് കത്തോലിക്കക്കാർ അതിനെ പറയുന്നു. അത് ശരിക്കും സത്യമാണ്. അത് സമുദായ സഭകളുടെ മാതാവാണ്, ശരിയാണത്. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഭ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രഭാതം മുതൽ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിന്റെ കാലങ്ങളിൽ കൂടി നോക്കിയാൽ തന്നെയും അവർ ഒരു സംഘടനയായിരുന്നില്ല. അവരൊരു വംശമാണ്, ഒരു സംഘടനയല്ല. യേശുക്രിസ്തു ഒരിക്കലും ഒരു സഭാ സംഘടന ഉണ്ടാക്കിയില്ല. അപ്പസ്തോലന്മാരിൽ ആരും തന്നെ ഒരു സഭാ സംഘടന ഉണ്ടാക്കിയില്ല. അവർക്ക് ശേഷമുള്ള മൂന്ന് നാല് തലമുറകളിലും ഒരു സഭ സംഘടിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചരിത്രത്തെ കൊണ്ടുവന്ന് അങ്ങനെയൊന്നുണ്ടെങ്കിൽ എവിടെയാണതെന്ന് എന്നെ നിങ്ങൾ കാണിക്കുക. എനിക്കറിയാവുന്നതും കൂടാതെ ഇന്ന് നമുക്ക് ലോകത്തിലുള്ളതുമായ ഏറ്റവും പ്രമുഖരായ ചരിത്രകാരന്മാരെയും ജോസഫിസിനെയും മറ്റും ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം എനിക്കത് തീർച്ചയായിരിക്കണം. ആയിരത്തോളം ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്താവന നടത്തുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിനെ പിന്താങ്ങുകയും തെളിയിക്കുകയും ചെയ്യാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. അവിടെ ഒരിക്കലും ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. വിശുദ്ധ പത്രോസ് ഒരിക്കലും കത്തോലിക്ക സഭ സ്ഥാപിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചരിത്രത്തിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരംശമെങ്കിലും തിരുവെഴുത്ത് എനിക്ക് ആവശ്യമായിരിക്കുന്നു. വിശുദ്ധ പത്രോസ് ഒരു വിവാഹിതനായ മനുഷ്യനായിരുന്നു. അവൻ പോപ്പായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അവനൊരു പോപ്പായിരിക്കാൻ കഴിയുകയില്ല. പത്രോസ് ഒരു വിവാഹിതനായ മനുഷ്യനായിരുന്നു. അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നിരുന്നു. യേശു അവരെ സുഖപ്പെടുത്തിയെന്ന് വേദപുസ്തകം പറയുന്നു. കൂടാതെ എനിക്കറിയാവുന്നിടത്തോളം വിശുദ്ധ പത്രോസ് ഒരിക്കലും റോമിൽ പോയിരുന്നില്ല. അവൻ റോമിലായിരുന്നുവെന്ന് യാതൊരു ചരിത്രവും തെളിവ് കാണിക്കുന്നില്ല. അതൊരു തെറ്റായ കാര്യമാണ്. എന്നാൽ അവർ തമ്മിൽ ഒരുമിച്ച് സംഘടിച്ച് ഒരു സഭയുണ്ടാക്കിയിട്ട് അതിനെ സാർവത്രികമായ സഭയെന്ന് വിളിച്ചു. അവിടെ അവർ ഒരു സാർവത്രികമായ പ്രാർത്ഥന നടത്തി. അവർക്ക് സമ്പൂർണമായ ഐക്യമുണ്ടായിരുന്നു. എല്ലാവരും തമ്മിൽ ഒരുമിച്ചും എല്ലാവരും ഒരേ കാര്യം തന്നെയും പറഞ്ഞിരുന്നു. ഒരേ പ്രാർത്ഥന തന്നെ പറയപ്പെട്ടിരുന്നു. എന്നിട്ട് ഒരു കൂട്ടം തിരുവെഴുത്തുകൾ ഒരുമിച്ച് കൂട്ടുകയും അവയിൽ പലതും വേദപുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുകയും മറ്റു ചിലതാക്കി മാറ്റി തീർക്കുകയും ചെയ്തു. വേദപുസ്തകത്തിലെ വിശുദ്ധ പുസ്തകങ്ങളിൽ യാതൊന്നിലും ഒരു വട്ടം പോലും പർഗേട്രി അല്ലെങ്കിൽ പാപ വിമോചന സ്ഥാനത്തെക്കുറിച്ച് പറയുന്നില്ല. ഒരു വിശുദ്ധ മറിയാമോ അതുപോലെ യാതൊന്നും തന്നെ ഇല്ല. അതെല്ലാ ഇപ്പോഴും ഇതിനെതിരായിരിക്കുകയും തിരുവെഴുത്തിൽ എല്ലായിടത്തും വിപരീതവുമായിരിക്കുന്നു. അങ്ങനെ ഒന്ന് ഒരിക്കലും ഉണ്ടായിട്ടിരുന്നിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും സ്ഥാനത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നാളെ രാത്രിയിൽ വന്ന് എന്നെ ശരിയാക്കുന്നതിനുള്ള വിശേഷ അവസരം നിങ്ങൾക്കുണ്ട്. അതവിടെ ഇല്ല, ഒരിടത്തുമില്ല. നിങ്ങളുടെ പുരോഹിതനെയോ അല്ലെങ്കിൽ പാസ്റ്ററെയോ കൊണ്ടുവരിക. തിരുവെഴുത്തിൽ ഒരിടത്തും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യാതൊരു സ്ഥാനവുമില്ല. മക്കബീസിന്റെ ഒരു ചെറിയ പുസ്തകം മാത്രം ഇതിനോട് ചേർത്തിരിക്കുന്നു. എന്നാൽ അത് പ്രചോദനപ്പെട്ടതായിരുന്നില്ല. ഇതിലേക്ക് കാര്യങ്ങളെ എടുക്കുകയോ അല്ലെങ്കിൽ ഇതിലേക്ക് ഇടുകയോ ചെയ്തിരിക്കുന്നു. ഈ വേദപുസ്തകം ഇതൊന്നു മാത്രമാണ്. ഇത് ആദ്യ സ്ഥാപകരാൽ തിരിച്ചറിയപ്പെടുകയും അല്ലെങ്കിൽ ആദ്യ സഭാ ചരിത്രകാരന്മാരാലും അല്ലെങ്കിൽ ഓർത്തഡോക്സ് യഹൂദിയരാലും തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും മറ്റ് യാതൊന്നും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്കുള്ള ഈ വേദപുസ്തകം ഒന്ന് മാത്രമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. കത്തോലിക്കാക്കാരായ ജനങ്ങൾക്ക് ഒരു പ്രഹരമേൽക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് നോക്കുക. അതിനുശേഷം അവർ കത്തോലിക്ക സഭയെ സംഘടനയാക്കുകയും ഉപദ്രവം തുടങ്ങുകയും ചെയ്തു. എല്ലായിടത്തു നിന്നും എല്ലാവരെയും തിരിച്ച് സഭയും സംസ്ഥാനവും തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ട് വിഗ്രഹാരാധനയുടെ റോമിനെ പോപ്പിന്റെ റോമാക്കി തീർത്തു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ അന്ധവിശ്വാസത്തിൽ നിന്നും അവരുടെ സ്വന്തമായ രൂപത്തിലും ഒരു ക്രിസ്തീയ മതത്തെ അവർ അംഗീകരിച്ചു. എന്തുകൊണ്ടാണ് ആ മനുഷ്യർ അവിടെ നിന്നുകൊണ്ട് യാതൊന്നും നിലേക്കുമല്ലാതെ പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അവർ വിഗ്രഹാരാധനക്കാരായിരുന്നു. അതിനാൽ അവർ വീനസിനെ എടുത്ത് മാറ്റിയിട്ട് മറിയമ്മിനെ വെച്ചു. ജൂപ്പിറ്ററിനെ എടുത്ത് മാറ്റിയിട്ട് പത്രോസിനെ വെച്ചു. ആരാധനയ്ക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിമയുണ്ടാക്കി. എന്നിട്ട് അതിന് മുമ്പിൽ അവർ ആരാധിച്ചു. അവർ ലത്തീൻ ഭാഷയിൽ ഒരു സർവ്വവ്യാപകമായ പ്രാർത്ഥനയുണ്ടാക്കി. അതിനാൽ അതൊരിക്കലും പരാജയപ്പെടുകയും മറ്റുമില്ല എന്നായി തീർന്നു. അവരെല്ലായ്പ്പോഴും അതേ കാര്യം തന്നെയാണ് പറയുന്നത്. വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു കത്തോലിക്കക്കാരനോടോ അല്ലെങ്കിൽ ഒരു കത്തോലിക്കക്കാരനായ പുരോഹിതനോടോ ചർച്ച ചെയ്യാനോ വാദപ്രതിവാദം നടത്താനോ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇവിടെയുള്ള ചെറുപ്പക്കാരനായ ആ പുരോഹിതൻ ഈ അടുത്ത സമയത്ത് എന്റെ വീട്ടിൽ വന്നിരുന്നു. നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ വേദപുസ്തകം വായിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ കത്തോലിക്കക്കാർ പള്ളിയിൽ പോയിട്ട് ആരാധിക്കുന്നു. എന്നാൽ അതിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഇതാകുന്നു അത്. ഇപ്പോൾ എനിക്കതിന് ഉത്തരം തരിക. ദൈവം തന്റെ സഭയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശകലം തിരുവെഴുത്ത് പോലും അപ്രകാരം പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ദൈവം തന്റെ വചനത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരൂ. വെറും ഒരു മനുഷ്യനേക്കാളും കൂടുതലായിട്ട് ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് കൂടി ആലോചന നടത്തുന്നതിന് കൂടുതൽ അധികാരമുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ അവന്റെ പക്കൽ സത്യമുണ്ട്. എല്ലായ്പ്പോഴും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് യഹോശഫാത്തിനെയും മീഖായാവിനെയും പോലെയാണ്. അതിന്റെ പാഠങ്ങൾ നാം കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിരുന്നു. നാനൂറ് പ്രവാചകന്മാർ അവിടെ നിന്നുകൊണ്ട് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ നിന്നോട് കൂടെയുണ്ട്, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ മീഖായാവ് അവിടേക്ക് കൊണ്ടുവരപ്പെട്ടു. ഇവിടെ ഇനിയും ആരുമില്ലയോ എന്ന് യഹോശഫാത്ത് ചോദിച്ചു. മീഖായാവ് എന്നൊരുത്തനുണ്ട്, എന്നാൽ എനിക്കവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞു. പുറപ്പെടുക, എന്നാൽ ഇടയിനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേൽ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു. നോക്കൂ, ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണ് അവിടെ ശരിയായിരുന്നത്? 400 പരിശീലിക്കപ്പെട്ട പ്രവാചകന്മാർ അവന്റെ മുമ്പിൽ നിന്നിരുന്നു. എന്തിരിക്കലും ഒരു പഴയ കീറി പറഞ്ഞ ഹോളി റോളർ സത്യവുമായിട്ട് അവിടെ പിന്നിൽ നിന്നിരുന്നു. അത് ശരിയാണ്, അത് സത്യമാണ്. അവനത് ചെയ്തു. അവന്റെ പക്കൽ സത്യമുണ്ടായിരുന്നു. അവന് ചെകിട്ട തടി കൊള്ളപ്പെട്ടു, എന്നാലും അവന്റെ പക്കൽ സത്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എത്ര പേർ ഇത് പറയുന്നുവെന്നോ എത്ര പേർ അത് പറയുന്നുവെന്നോ എന്നുള്ളതല്ല കാര്യം. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അതാണ് സത്യം. പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നിൽക്കുന്നതെന്ന് തീർച്ചയായിരിക്കുക.
which is the predominating of all the religions today in the Christian realm, is Catholicism.
അവർ ഈ സഭയെ സംഘടിപ്പിക്കുകയും വലിയ കൂട്ടരായി തീരുകയും അങ്ങനെ ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ മറ്റുള്ള എല്ലാ മതങ്ങളുടെയും മേൽ കത്തോലിക്ക മതതത്വ സംഹിത നിയന്ത്രണം നടത്തുന്നു. എന്നാൽ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല എന്നവർ പറയും. എവിടെയാണ് മാംസം തിന്നരുതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുരോഹിതന് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം? ഞങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കാറില്ല എന്ന് പറഞ്ഞു. സഭയാണ് ശബ്ദം എന്ന് പറഞ്ഞു. വേദപുസ്തകം എന്താണ് പറയുന്നതെന്നുള്ളത് കാര്യമല്ല, സഭ പറയുന്നതാണ് കാര്യമാക്കുന്നത്. എന്നാൽ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ എന്ന് ദൈവം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു.
And then become a persecution.
അങ്ങനെ നിക്കോലാവിയർ ഒരു ഉപദേശമായി തീരുകയും പിന്നീട് അത് ഉപദ്രവമായി തീർന്നു. അങ്ങനെ ഇപ്പോൾ ഇതാ അത് അവസാന കാലത്തെത്തിയിരിക്കുന്നു. അതിനുശേഷം അവിടെ ഇരുണ്ട കാലഘട്ടങ്ങളിലും ഉപദ്രവങ്ങളിലും കൂടെ ഒരു മരിപ്പച്ച കടന്നു വന്നിരുന്നു. അതിനുശേഷം ആദ്യത്തെ വിടുതലായ മതപരിഷ്കരണം കടന്നു വന്നു, അത് മാർട്ടിൻ ലൂതർ ആയിരുന്നു. മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയ്ക്കെതിരായി പ്രതിഷേധം നടത്തി. ആ കാരണത്താൽ അവൻ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. തിരുവത്താഴത്തെ അവർ ഇത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇത് ക്രിസ്തുവിന്റെ ശരീരമല്ല, ഇത് വെറും അപ്പമാകുന്നു, അത്രമാത്രമെന്ന് അവൻ പറഞ്ഞു. ഇത് വിശുദ്ധ തിരുവത്താഴമാണ്, അതായത് ഒരു വിശുദ്ധ യൂക്കാരിസ്റ്റ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് എന്നർത്ഥമാകുന്നു എന്നവർ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളത് എടുക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എടുക്കുന്നു. എന്നാൽ അത് തെറ്റാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആത്മാവിന്റെ സ്നാനമാണ്. പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ ഒരു പുരോഹിതൻ വന്നിട്ട് അവർക്ക് വിശുദ്ധ യൂക്കാരിസ്റ്റായിട്ട് ഒരു തിരുവത്താഴത്തിന്റെ അപ്പം അവരുടെ നാവിൽ വെച്ച് കൊടുത്തു എന്നല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രാസംഗികർ വന്നിട്ട് കുറച്ച് വെള്ളമെടുത്ത് അവരുടെ മേൽ തളിക്കുകയും അവരുടെ കൈപിടിച്ച് കുലുക്കുകയും ചെയ്തു എന്നുമല്ല. അല്ല ശ്രീമാൻ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നും ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും അത് നിറച്ചു. എങ്ങനെയാണ്? അതാണ് തിരുവെഴുത്ത്, അതാണ് ശരിയായിട്ടുള്ള കാര്യം. അതാണ് സഭയിൽ സംഭവിച്ചത്. അത് തന്നെയാണ് ഈ ദിവസവും വെളിച്ചം പ്രകാശിച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് വെളിച്ചം അവിടേക്ക് കടന്നു ചെന്നു, ഇവിടേക്കും വെളിച്ചം അതുപോലെ കടന്നു വരുന്നു. ഇപ്പോൾ ഞാൻ ഉദ്ധരിക്കുന്നതായ ഏതെങ്കിലും തിരുവെഴുത്തുകൾ ചോദ്യം ചെയ്തതായിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊള്ളുക. അത് തിരുവെഴുത്തിൽ എവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരി. കാരണം ഇതുപോലെയുള്ള കുറച്ച് നേരത്തിനുള്ളിൽ സാധാരണയായിട്ട് നാം അതിനെ എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ആഴ്ചകളോളം മാസങ്ങളോളം നാം എടുക്കാറുണ്ട്. വേദപുസ്തകമായിട്ടുള്ളവരെല്ലാ തിരുവെഴുത്തുകളും കുറിച്ചെടുത്തുകൊള്ളുക. എന്നാൽ എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ശരി. അതിനുശേഷം മാർട്ടിൻ ലൂതറും പിന്നെ ജോൺ വെസ്ലിയും കടന്നു വന്നു. മാർട്ടിൻ ലൂതർ ചോദ്യോത്തര രൂപത്തിലുള്ള ശിക്ഷണത്തിന്റെ വളരെ കാര്യങ്ങളുമായിട്ട് പുറത്തു കടന്നു വന്നു. അവൻ പുറത്തു കടന്നു വന്ന് ത്രിയേകതയുടെ സ്നാനം കൊടുക്കാൻ തുടങ്ങുകയും എന്നാൽ അങ്ങനെ ഒരു സ്നാനം വേദപുസ്തകത്തിൽ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ തൃത്വത്തിന്റെ സ്നാനത്തിൽ ആരെയും ഒരിക്കലും സ്നാനപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് വന്ന് എന്നെ കാണിക്കുക. എന്നാൽ അതവിടെ ഇല്ല.
Father, Son, Holy Spirit.
സ്നാനപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ഉപദേശിച്ചും കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക്, വെറും നാമത്തിലല്ല, നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിനെന്നായിരുന്നു. ശിഷ്യന്മാർ നേരെ തിരിഞ്ഞ് എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ആരെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് വീണ്ടും ശരിയായിട്ട് സ്നാനപ്പെട്ടിരിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കത്തോലിക്ക സഭ ഇതാ പുറത്തു വരുന്നു. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയ ഒരു സ്ഥാനത്തെ എടുക്കുക, അത് ശരിക്കും ശൂന്യമായിരിക്കുന്നു, അങ്ങനെയല്ലേ? ശനിയാഴ്ച രാത്രി ചോദ്യോത്തരങ്ങളുടെ യോഗമാണ്, ഞാനത് എടുത്തിട്ട് അതിനെ നേരെയാക്കാം. ശരി, ഏതെങ്കിലും ഒരു വ്യക്തി എപ്പോഴെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടിട്ടുള്ളതായി ആരെങ്കിലും എനിക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കപടവേഷധാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുൾപിറ്റിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊള്ളാം. മറ്റേതെങ്കിലും രീതിയിൽ സ്നാനപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിനായിട്ട് തിരികെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കടന്നു വരേണ്ടിയിരുന്നു. അത് കൃത്യമായും ശരിയാണ്, അത് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ നാം സത്യത്തിന് പകരം സിദ്ധാന്തങ്ങളെയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരുവെഴുത്തിലേക്ക് നോക്കുക. സഹോദരൻ ബ്രഹാം പറഞ്ഞുവെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ തന്നെ ഇപ്പോൾ തിരുവെഴുത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ മുഖ്യപദങ്ങളുടെ അഹരാദി എടുത്ത് അതിൽ തന്നെ നോക്കുക. ഈ ഇരുണ്ട സഭാ കാലഘട്ടത്തിൽ കൂടെ വരുന്നതിന് മുമ്പ് ഓരോ സഭാ കാലഘട്ടങ്ങൾക്കും അവന്റെ പേരുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അത് പിൻസമയത്തെ ഓർത്തഡോക്സ് സഭയുമായി മാതൃകപ്പെട്ടിരിക്കുന്നത് നോക്കുക. യഹൂദന്മാരുടെ ഇരുണ്ട കാലഘട്ടം തുടങ്ങിയത് ആഹാബ് രാജാവ് പ്രശസ്തി ആർജിച്ചതോടുകൂടിയായിരുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ വളരെ മനോഹരമായ അവസ്ഥയിലായിരുന്നു. ആഹാബ് ഒരു അതിർത്തി രേഖ വിശ്വാസിയും ഒരു ശീതോഷ്ണവാന്റെ അവസ്ഥയിലുമായിട്ട് കടന്നു വന്നു. എന്നിട്ട് പോയി രാജകുമാരിയും വിഗ്രഹാരാധനക്കാരിയുമായ ഇസബേലിനെ വിവാഹം കഴിച്ചു കൊണ്ടുവരികയും ഇസ്രായേലിൽ വിഗ്രഹാരാധന കൊണ്ടുവരികയും ചെയ്തു. നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് മനോഹരമായ ഒരു മാതൃകയാണ്. നവീകൃത സഭ റോമൻ തത്വസംഹിതയിലേക്ക് വിവാഹിതയാക്കപ്പെട്ടപ്പോൾ അവർ ഇരുണ്ട കാലഘട്ടത്ത് വിഗ്രഹാരാധനയെ വീണ്ടും ക്രിസ്തീയതയിലേക്ക് കൊണ്ടുവന്നു. അത് ഭൂമിശാസ്ത്രപരമായിട്ട് തികച്ചും ശരിയായ കാര്യമാണ്. അത് കടന്നു വന്ന് ഈ വശത്താകുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്താണുള്ളത്? പരിശുദ്ധാത്മാവിന് പകരമായിട്ട് ഒരു തിരുവത്താഴത്തിന്റെ അപ്പമാണുള്ളത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജലസ്നാനത്തിന് പകരം പിതാപുത്രൻ പരിശുദ്ധാത്മാവാണുള്ളത്. അവർ എല്ലാ കാര്യങ്ങളെയും കൈമാറ്റം ചെയ്തു. പകരം പകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും എനിക്ക് തിരുവെഴുത്തിൽ നിന്നും തെളിയിച്ചു കാണിക്കാൻ കഴിയും. മാർട്ടിൻ ലൂതർ അതുമായിട്ട് യോജിക്കുകയും ചെയ്തു. അതേ കാര്യത്തോടൊപ്പം ജോൺ വെസ്ലിയും കടന്നുവന്ന് അതുമായി യോജിക്കുകയും ചെയ്തു. വേദപുസ്തകത്തിൽ ഒരിടത്തും ആരും ഒരിക്കലും തളിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു കാര്യമോ അങ്ങനെ ഒരു കൽപ്പനയോ അല്ലെങ്കിൽ ഒരു ഉത്തരവോ ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾ അതിനെ അനുവദിച്ചിരിക്കുന്നു. അത് ശരിയാണ്, നിങ്ങൾ അതിനെ അനുവദിച്ചിരിക്കുന്നു. അവർ പുറത്ത് കടന്നു വന്ന് ഈ ചെറിയ ഉപ്പുകലക്കിയെ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മേൽ തളിക്കും.
Why? The Catholic Church started it. And you bought it.
Amen.
Right.
എന്തുകൊണ്ടാണത്? കാരണം കത്തോലിക്ക സഭ അത് തുടങ്ങുകയും നിങ്ങൾ അതിന് കീഴ്പടങ്ങുകയും ചെയ്തിരിക്കുന്നു. ശരിയാണത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കത്തോലിക്കാരനല്ല. ഞാൻ പറഞ്ഞു, അല്ല സഹോദര, ഞാനൊരു പ്രൊട്ടസ്റ്റന്റുകാരനാണ്. ഞാൻ ഈ കാര്യത്തെ പ്രതിഷേധിക്കുന്നു. അത് ശരിയാണ്. ഒരു സുവിശേഷ ശുശ്രൂഷകനെ പോലെ ദൈവമക്കൾ എന്റെ സ്ഥാനാർത്ഥികളായിട്ട് ഇവിടെ സ്വർഗത്തിലേക്ക്
വേണ്ടിയും
അവർക്ക് വേണ്ടി പ്രസംഗിക്കുകയും അവരുടെ മുമ്പിൽ ഒരു ഉപദേഷ്ടാവായിട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ഞാൻ ഇരിക്കുന്നു. സത്യത്തിനു വേണ്ടി ഞാൻ നിൽക്കുന്നില്ലെങ്കിൽ ഞാനൊരു കപടവേഷധാരിയാണ്. അതെന്നെ കൊല്ലുകയാണെങ്കിൽ തന്നെയും ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞു. അതേ ശ്രീമാൻ, തിരുവെഴുത്ത് പറയുന്നത് തന്നെ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. ഏത് സമയത്തും ആരുമായിട്ടും അതിനെ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് റോമിലെ പോപ്പോ അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പോ എന്ത് തന്നെയായാലും ആയിക്കൊള്ളട്ടെ. അതെ സാറേ, അത് ശരിയാണ്. ഞാൻ തെറ്റാണെങ്കിൽ വന്ന് എന്നെ കാണിക്കുക. ഇപ്പോൾ ഞാൻ തെറ്റല്ല, കാരണം ഞാൻ തിരുവെഴുത്താണ് ഉദ്ധരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ വായനാ പുസ്തകങ്ങൾ എടുക്കുകയില്ല. ഇതാണ് വായിക്കാനുള്ള പുസ്തകം, അതിവിടെയായിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഇതുപോലെയുള്ള ആചാരങ്ങളുമായിട്ട് കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവസാന കാലത്ത് ഒരു ഉപദ്രവം ഉണ്ടാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ വെളിപാടിന്റെ 13-ാം അധ്യായം തൊട്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാട് നിൽക്കുന്ന കണ്ടു എന്ന് പറയുന്നു. അല്ല, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിയിട്ട് 13-ന് പകരം 14-ാം അധ്യായമാണ് ഞാൻ വായിച്ചത്.
And upon the sands of the sea, and saw a beast coming up out of the sea, having 7 heads and 10 horns, and upon the horns 10 crowns, and upon his head the name of blasphemy.
അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. എന്താണ് ദൂഷണം? പരിഹസിക്കുക, അവഹേളിച്ച് പറയുക എന്നതാകുന്നു. ശ്രദ്ധിക്കുക, അവന് 10 കൊമ്പും 7 തലയും ഉണ്ടായിരുന്നു. കൂടാതെ അവൻ സമുദ്രത്തിൽ നിന്നും കയറി വരുന്നത് ശ്രദ്ധിക്കുക. തിരുവെഴുത്തുകളെ കുറിച്ചെടുക്കുന്നവർ ഇത് കുറിച്ചെടുത്തുകൊള്ളുക. വെളിപാട് 17:15 വെള്ളം, വംശങ്ങളും ജാതികളും പുരുഷാരങ്ങളും ഭാഷകളും അത്ര എന്ന് പറയുന്നു. അതിനാൽ ഈ മൃഗം ഒരധികാരത്തെ, അതായത് ദുഷ്ട അധികാരത്തെ പ്രതിനിധീകരിക്കുന്നു. ഇരതി നിന്ന മൃഗം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നിട്ട് കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു.
And the beast which I saw was like a leopard.
ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും.
His feet was the feet of a bear.
അവന്റെ കാൽ കരടിയുടെ കാൽ പോലെയും.
His mouth the mouth of a lion.
വായ സിംഹത്തിന്റെ വായ പോലെയുമായിരുന്നു.
And the dragon gave him his power and seat and great authority.
അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു.
The dragon.
മഹാസർപ്പം.
We got two things under consideration now.
നമുക്ക് ആലോചനാ വിഷയമായിട്ട് ഇപ്പോൾ 2 കാര്യങ്ങളാണുള്ളത്.
What's this beast? It had 4 different characters in it.
ഈ മൃഗത്തെ ശ്രദ്ധിക്കുക, അതിന് 4 വ്യത്യസ്തമായ സ്വഭാവങ്ങളാണുള്ളത്. നിങ്ങൾ ദാനിയേലിന്റെ 7-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ദാനിയേലിന്റെ 7-ാം അധ്യായം കുറിച്ചെടുത്തുകൊള്ളുക. ഈ ദർശനത്തിന് 800 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ ഇതേ ദർശനം തന്നെ കണ്ടിരുന്നു.
in the beginning of the Gentile ruling.
ഈ മൃഗങ്ങളെ ഒന്നിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അവൻ കാണുകയും അത് അന്യജാതികളുടെ അധികാരത്തിന്റെ തുടക്കവുമായിരുന്നു. അത് തന്നെ അന്യജാതികളുടെ അധികാരത്തിന്റെ അവസാന നാളുകളിൽ ഈ നാല് മൃഗങ്ങളും ഒന്നിൽ പ്രതിനിധീകരിക്കപ്പെട്ട് യോഹന്നാൻ കാണുന്നു. റോമിലെയും ഗ്രീക്കിലെയും അന്യജാതികളുടെ കാലസമയത്തെയും ഓരോ രാജ്യങ്ങളെയും പിടിച്ചടക്കിയിരുന്ന അതേ പഴയ സാത്താനും ദുഷ്ടാത്മാക്കളും കൂടി ഇപ്പോൾ ഒരു മൃഗത്തിലായി തീർന്നിരിക്കുന്നു. അതാരാകുന്നുവെന്ന് നാം ഇപ്പോൾ നേരെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശരി, ആ പുള്ളിപ്പുലിയും സിംഹവും മഹാസർപ്പവുമാകുന്നു. ആ മഹാസർപ്പം എന്താകുന്നുവെന്ന് എത്ര പേർക്കറിയാം? ഈ മഹാസർപ്പം റോമിനെ പ്രതിനിധീകരിക്കുന്നു. അതെ, നമുക്കത് വായിക്കാം. അത് നിങ്ങളുടെ മനസ്സുകളിൽ ഒരു ചോദ്യമായിട്ടുണ്ടായിരുന്നേക്കാം. ഒരു നിമിഷം, നമുക്കിവിടെ വെളിപാട് 12 അധ്യായം എടുക്കാം. വെളിപാട് 12 അധ്യായത്തിലേക്ക് ഇപ്പോൾ നോക്കുക. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ. ഒരു സ്ത്രീ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? സഭയാണ്. ഇത് മണവാട്ടിയാണ്, ഇത് സഭയാകുന്നു, യഥാർത്ഥമായ സഭയാകുന്നു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയും അവളുടെ കാൽ കീഴ് ചന്ദ്രനും. സൂര്യൻ അവളുടെ തലയിലും ചന്ദ്രൻ അവളുടെ കാൽ കീഴിയുമായിരുന്നു. സൂര്യൻ കൃപയുടെ കാലയളവായിരുന്നു. ചന്ദ്രൻ ന്യായപ്രമാണത്തിന്റെ കാലയളവായിരുന്നു. ഈ സ്ത്രീ ഓർത്തഡോക്സ് സഭയായിരുന്നു. അവൾ ന്യായപ്രമാണത്തിന്മേൽ നിന്നിരുന്നു. ന്യായപ്രമാണം കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. അത് ശരിയല്ലേ? ചന്ദ്രൻ വെറുമൊരു നിഴലും സൂര്യന്റെ പ്രതിഫലനവുമാകുന്നു. അത് ശരിയല്ലേ? കൂടാതെ ന്യായപ്രമാണം അവളുടെ കാൽ കീഴിയായിരുന്നു. അവൾ ആ കാലത്ത് അതിൽ കൂടെ ജീവിച്ചിരുന്നു. അവൾ ഇവിടെ എപ്രകാരം വസ്ത്രധാരണം ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക. അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. സഭ 12 അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങളാൽ കിരീടമണിയപ്പെട്ടിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അത് ഓർത്തഡോക്സ് സഭയാണ്, ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, ഏഴ് തലകളോടുകൂടി ഒരു മഹാസർപ്പം. ഏഴ് തലകൾ, അതായത് ഏഴ് എന്ന കാര്യത്തെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊള്ളുക, എല്ലായ്പ്പോഴും ഏഴാകുന്നു. ഏഴ് തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീയ നിറമുള്ള ഒരു സർപ്പം. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3/1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. നോക്കൂ, അവൾ സകല ജാതികളെയും ഇരുമ്പ് കോൽ കൊണ്ട് മെയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. ഓർത്തഡോക്സ് സഭ അവിടെ നിൽക്കുന്നു. സൂര്യൻ അതിന്മേൽ ശോഭിക്കുന്നു. കൂടാതെ അപ്പസ്തോലന്മാരുടെ ഉപദേശങ്ങളും ഉണ്ടായിരിക്കുന്നു. അത് ശരിയാണ്. ചന്ദ്രൻ അവളുടെ കാൽക്കീഴിയും അത് വരുവാനുള്ള കാര്യങ്ങളുടെ നിഴലായ ന്യായപ്രമാണമാകുന്നു. അങ്ങനെ സുവിശേഷ വെളിച്ചം ഇപ്പോൾ പ്രകാശിക്കുകയും സൂര്യൻ കടന്നു വന്നപ്പോൾ ന്യായപ്രമാണം മങ്ങിപ്പോകുകയും ചെയ്തിരുന്നു. അവൾ പ്രസവിക്കാനായി നോവ് കിട്ടി വേദനപ്പെടുകയും ഒരാൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. അത് ക്രിസ്തുവേശുവായിരുന്നു. അവൻ ദൈവത്തെങ്കിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഉടനെ തന്നെ ഇവിടെയാകുന്നു അത്. മഹാസർപ്പമായ സാത്താൻ സ്ത്രീ പ്രസവിപ്പാറായിരിക്കുന്നു എന്ന് കണ്ട ഉടനെ തന്നെ സ്ത്രീ പ്രസവിച്ച കുട്ടിയെ തിന്നുകളവാൻ അവളുടെ മുമ്പിൽ നിന്നു. അങ്ങനെ യേശു ജനിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ കൊന്നുകളയുന്നതിന് വേണ്ടി റോമ സാമ്രാജ്യം 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ ആജ്ഞ പുറപ്പെടുവിച്ചു. ദൈവം അവന്റെ കണ്ണുകളെ മറച്ചിട്ട് മോശയോട് ചെയ്തതുപോലെ തന്നെ അവനെ മിസ്രയീമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു കളഞ്ഞു. ഇവിടെയാണ് സാത്താനായ തീ നിറമുള്ള മഹാസർപ്പം. എവിടെയാണ് അവന്റെ ഇരിപ്പിടം? റഷ്യയിലല്ല, എന്നാൽ റോമിലാണ്. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തുവെന്ന് പറയുന്നു. തീ നിറമുള്ള മഹാസർപ്പം റഷ്യ അല്ല. റഷ്യയാണ് അന്തിക്രിസ്തു എന്ന് വലിയ മഹാന്മാരായ പ്രാസംഗികർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റഷ്യക്ക് അന്തിക്രിസ്തുവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അത് കമ്മ്യൂണിസം ആകുന്നു. കപടമായ പ്രൊട്ടസ്റ്റന്റ് സംഹിതയും കത്തോലിക്ക സംഹിതയുമാണ് കമ്മ്യൂണിസത്തെ ഉത്പാദിപ്പിച്ചത്. ജനങ്ങളുടെ കാശെല്ലാം അവരുടെ കയ്യിലായിരുന്നതിനാലാണ് റഷ്യ അവരെ ഓടിച്ചു പുറത്താക്കി കളഞ്ഞത്. കൂടാതെ പ്രാർത്ഥനകളെല്ലാം വിശുദ്ധന്മാരോട് ചെയ്തിട്ട് അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ധനം മുഴുവൻ ഇപ്രകാരം ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരുടെ ജീവിത രീതിയിൽ യാതൊരു വ്യത്യാസമില്ലാതെയും ബാക്കിയുള്ള ജനങ്ങളിൽ നിന്നും യാതൊരു വ്യത്യാസമില്ലാതെ അവർ ജീവിക്കുന്നതും കണ്ടപ്പോൾ അവർ അവരെ തുപ്പിക്കളഞ്ഞിട്ട് കമ്മ്യൂണിസത്തെ ഉണ്ടാക്കി. നിങ്ങൾ എനിക്ക് ഒരു രാത്രി കൂടി തരികയാണെങ്കിൽ, ദൈവം അത് അനുവദിക്കുകയാണെങ്കിൽ, റോമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസം സർവശക്തനായ ദൈവത്തിന്റെ കൈകളിലായിരിക്കുന്നു ഞാൻ തെളിയിച്ചു കാണിക്കാം.
Russian empire will drop an atomic bomb of some sort on the Vatican City and destroy it in 1 hour. Thus saith the Lord. Amen.
കൂടാതെ ഓർക്കുക, ദൈവത്തിന്റെ പ്രവാചകനായിട്ട് ഞാനിത് പറയുകയാണ്. അതായത് റഷ്യൻ ചക്രവർത്തി ഏതോ തരത്തിലുള്ള ഒരു ആറ്റം ബോംബ് വത്തിക്കാൻ നഗരത്തിന്മേൽ ഇടുകയും അത് ഒരു മണിക്കൂറിൽ തന്നെ അതിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യുമെന്ന് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
And the Bible said that God took that cruel-hearted man and put him in his hands, and they were instruments in his hands to fulfill his will and to bring back the herd back to what he had come to do.
ക്രൂരഹൃദയത്തോടു കൂടിയ മനുഷ്യരെ ദൈവം എടുത്തിട്ട് അവരെ തന്റെ കൈകളിലാക്കുകയും തന്റെ ഇഷ്ടത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി അവരെ തന്റെ കൈകളിൽ ഉപകരണമായി ഉപയോഗിച്ച് അവളെ ശരിക്കും തിരികെ അവളുടെ സ്ഥാനത്തേക്ക് അവൾക്ക് വരാൻ പോകുന്നിടത്തേക്ക് കൊണ്ടുവരുന്നു. അത് കൃത്യമായും ശരിയാണ്. അത് വചനമാകുന്നു. സഹോദര, ഈ കാര്യങ്ങൾ എത്രമാത്രം കൗശലമേറിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓർക്കുക, അന്തിക്രിസ്തു അത്രമാത്രം അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് ആരും നിങ്ങളെ വശീകരിക്കാൻ ഇടയാക്കരുത്. അതുകൊണ്ട് ജാതികളെ പോലെ നിങ്ങളുടെ പ്രാർത്ഥന കന്യകമറിയാമെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് വീണ്ടും വീണ്ടും പറയുന്ന പ്രാർത്ഥനയായിരിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, കാരണം നിങ്ങൾക്കൊരു പിതാവേയുള്ളൂ, അത് സ്വർഗസ്ഥനായ പിതാവാണ്. എന്നാൽ നിങ്ങൾ തിരിഞ്ഞിട്ട് അജ്ഞത കാണിക്കുകയും അത് തന്നെ ചെയ്യുകയും ചെയ്യുന്നു, കാരണം ഇത് പ്രസിദ്ധിയാർജിച്ചതാണ്. സാത്താൻ എല്ലായ്പ്പോഴും ഒരു പ്രസിദ്ധിയാർജിച്ച കാര്യമാണുള്ളത്. ഇതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരിക്കുന്നു. തുടക്കത്തിലെ തൊട്ട് ഈശ്വര ഭക്തിയുടെ വേഷം കെട്ടലാണ്. കായനും അതേ കാര്യം തന്നെയായിരുന്നു. അവന്റെ ആത്മാവ് തന്നെ അന്തിക്രിസ്തുവിൽ കൂടി ഇതാ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കൊല ചെയ്യപ്പെട്ട ഹാവേലും ഇതാ കടന്നുവരുന്നു. അത് ശരിയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ കണ്ടതായി ഈ മൃഗങ്ങളെല്ലാം കൂടി ഒരു മൃഗത്തിലായി തീർന്നിട്ട് അതിനെ തീ നിറമുള്ള സർപ്പം എന്ന് വിളിക്കുന്നു. അത് സാത്താനാണ്. ഇപ്പോൾ 13 അധ്യായത്തിന്റെ 15 വാക്യം തൊട്ട് തുടങ്ങാം. ഇപ്പോൾ റോം സാത്താന്റെ ഇരിപ്പിടമാകുന്ന നാം കാണുന്നു. ഏഴ് തലയോടും 10 കൊമ്പുകളോടും കൂടിയ മൃഗം സ്ത്രീ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയെ, അതായത് ക്രിസ്തുവായ കുട്ടിയെ തിന്നുകളയുന്നതിനായി നിന്നു. ആരാണത് ചെയ്തത്? ഹെരോദായിരുന്നു, റോമായിരുന്നു, എല്ലായ്പ്പോഴും ആയിരിക്കുന്നു. നമുക്കധികം സമയം കിട്ടുകയാണെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കുന്ന പക്ഷം നേരെ ദാനിയേലിൽ നിന്നും നമുക്കത് കാണാം. തിരുവെഴുത്തിൽ എല്ലായിടത്തും ഉള്ളതുപോലെ അന്യജാതിയുടെ തുടക്കം മുതലേ, അതായത് ഉത്പത്തിയിൽ നിന്ന് തന്നെ, ബാബിലോൺ ഉത്പത്തിയിൽ നിന്ന് തുടങ്ങുകയും വെളിപാടിൽ അവസാനിക്കുകയും ചെയ്യുന്നുവെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഹാമിന്റെ പുത്രനായ നിമ്രോദിൽ നിന്നും തുടങ്ങി വിഗ്രഹാരാധനയിൽ കൂടി വിഗ്രഹങ്ങളെയും വിഗ്രഹാരാധനകളെയും കൊണ്ടുവന്നു. അത് തുടർച്ചയായി മുന്നോട്ട് കടന്നു വരികയും കൂടാതെ അത് അത്രമാത്രം കൌശലമേറിയതായിട്ട് ഈ അന്ത്യകാലത്ത് അത് ക്രിസ്തുമതത്തിന്റെ പേരെടുത്തിരിക്കുന്നു. എന്നാൽ അപ്പോഴും അത് വിഗ്രഹാരാധന തന്നെയാണ്. തെസലോനിക്കു എഴുതിയ 2 ലേഖനത്തിൽ മഹാനായ വിശുദ്ധ പൗലോസ് അതിനെപ്പറ്റി പറയുന്നില്ലേ? നാം തുടർന്ന് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കത് വായിക്കാം. 2 തെസലോനിക്കരുടെ 2 അധ്യായത്തിൽ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നാം ജീവിക്കുന്നതായ ഈ സമയത്ത് അത് വരുന്നതിന് മുമ്പ് തന്നെ അവൻ തന്റെ ആത്മാവിൽ അത് കണ്ടിരുന്നു. അന്ധകാരത്താൽ നിറഞ്ഞ സമയത്ത് നാം ജീവിച്ചിരിക്കുകയും സ്ത്രീയും പുരുഷനും വിഗ്രഹാരാധനയുടെ അന്ധകാരത്തിൽ കൂടിച്ചേരുകയും എന്നാൽ അതിനെപ്പറ്റി അറിയാതെ പോലുമായിരിക്കുന്നു. എത്രമാത്രം ദയനീയമാണ്.
Paul said that day should not come unless there come a falling away first and the man of sin be revealed.
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണമെന്ന് പൗലോസ് പറഞ്ഞു.
He declares him to be a man. Is that right?
Amen.
ഇപ്പോൾ ശ്രദ്ധിക്കുക, പൗലോസ് അവനെ ഒരു മനുഷ്യനായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് ശരിയല്ലേ?
Paul said he was a man of sin who opposes himself above all his call God. So he that is worshipped as God.
അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്നു. ഒരു മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കപ്പെടുന്നു. ഒരു മനുഷ്യനെ ആരാധനയുടെ രൂപത്തിലായിട്ട് ഇവിടെ ആക്കിയിരിക്കുന്നു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം എന്നവൻ പറഞ്ഞിരിക്കുന്നു. എന്താകുന്നു അത്? സഭയിൽ ഒരു ശീതോഷ്ണമായ അവസ്ഥയാണ്. ശരി, ശ്രദ്ധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ രണ്ട് തെസ്സലോനിയർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ശരി, എനിക്കതിന്റെ കൃത്യമായ സ്ഥാനം കിട്ടുന്നതിൽ കൂടി അത് തുടങ്ങുമ്പോൾ നമുക്കെല്ലാം കൂടി വായിക്കേണ്ടി വരില്ല. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. അത് രണ്ട് തെസ്സലോനിയർ രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യമാകുന്നു. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അതിപ്പോഴത്തെ ലാവോദിക്യ സഭയുടെ കാലമാണ്. അധർമ്മമൂർത്തിയുമായവൻ, അവൻ എന്നത് ഏകവചനമാണ്. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അത് ദൈവപുത്രന് പകരമായിരിക്കുന്നു, കൂടാതെ നാശയോഗ്യനുമാകുന്നു. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദൈവമെന്ന് നടിച്ച് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ സ്വയം ദൈവമെന്ന് കാണിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ കുമ്പസാരത്തെ സ്വീകരിക്കുന്നു. എന്റെ കത്തോലിക്കക്കാരനായ സ്നേഹിത, എന്നോട് ഇതൊന്നും പറയണ്ട. ഒരു വിവാഹത്തിലല്ലാതെ വേറൊന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? കത്തോലിക്ക സഭ ഒന്നിനാലുള്ള വിവാഹം മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ വശം പണമില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ്. എന്നാൽ എന്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ഇവിടെ തന്നെ അത് സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയും അതിന്റെ മാതാവും പിതാവും ഇപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നു. കൂടാതെ വേറൊരു സ്ത്രീയും തന്റെ കുട്ടിയോടൊപ്പം ഇരിക്കുന്നു. ഈ പെൺകുട്ടി ഒരു പ്രൊട്ടസ്റ്റന്റുകാരനായ പയ്യനെ വിവാഹം കഴിച്ചിട്ട് അവർ വേർപെട്ടിട്ട് പോയി. ആദ്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അതായത്, ഈ പെൺകുട്ടി ഒരു കാത്തോലിക്കക്കാരനായ പയ്യനെ വിവാഹം കഴിക്കാൻ പോകുകയായിരുന്നു. അതിനുവേണ്ടി അവൾക്ക് ധാരാളം പണം കൊണ്ടുപോയി കൊടുക്കേണ്ടിയായി വന്നിരുന്നു. എന്നിട്ട് തിരികെ വരികയും ആദ്യ സ്ഥാനത്ത് തന്നെ ഈ പ്രൊട്ടസ്റ്റന്റുകാരനായ പയ്യനെ വിവാഹം കഴിക്കാതെയും വരുന്നു. എന്റെ സ്വന്തക്കാരായ ഹോവാർഡ് ഇവിടെ ആയിരിക്കുന്നു, എന്നാൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അവൾക്കൊരു പുത്രിയുണ്ട്, അതിന് ഏകദേശം 26 വയസ്സ് പ്രായമുണ്ട്. അവളുടെ ഭർത്താവിനെ അവൾ മിൽ ടൗണിൽ വെച്ച് വിട്ടുകളഞ്ഞ് ഓടിപ്പോകുകയും ഒരു കത്തോലിക്കനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവൻ സഭയിൽ നിന്നും പുറത്തായിരിക്കണം എന്നിപ്പോൾ അവർ പറയുന്നു. അങ്ങനെ അവൾ തിരിച്ചു വരുന്നതിന് വേണ്ടി അത്രമാത്രം ധാരാളം കാശ് കൊടുത്തിട്ട് അവളെ തിരികെ വീണ്ടും ഒരു കന്യകയാക്കുകയും തിരികെ ഈ വ്യക്തിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് പടുവിഡിത്തമാണ്. അവളെ തിരികെ ഒരു കന്യകയാക്കാൻ കഴിയുമോ? അവൾ വിവാഹിതയും ദൈവം മുമ്പാകെ വ്യഭിചാരത്തിലുമായിട്ട് ജീവിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. അത് സത്യമായിട്ടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതുമാകുന്നു. എന്തൊരു അപമാനമാണ്! വളരെയധികം കാശ് കൊടുക്കുക. ആ കാരണത്താലാണ് ഈ വലിയ പള്ളികളും സ്കൂളുകളും പണിതിരിക്കുന്നത്. ആ കാരണത്താലാണ് ഈ ലോകം മുഴുവനും. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒരു വട്ടം നിങ്ങൾ എന്നോടൊപ്പം വിദേശങ്ങളിൽ വരിക, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെ ശ്രീമാൻ, അവർക്ക് അധികാരമുള്ളിടത്ത് സഹോദര, നിങ്ങൾ പോയി നോക്കുക. ഒരു വിശ്വസനീയമായ പടത്തെ സഹോദരൻ കോപ്പ് എനിക്ക് അയച്ചു തന്നതിനെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാൻ കഴിയും. അതൊരു പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രൊട്ടസ്റ്റന്റുകാരനായ പ്രാസംഗികനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുമകളും അത്രമാത്രം വീർത്ത് അഴുകാറായി തെരുവിൽ കിടക്കുന്നതാണ്. കാരണം അവർ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ പ്രസംഗിക്കുകയും ജനങ്ങൾ രക്ഷപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്യാൻ കഴിയുമായിരുന്നതിനാലായിരുന്നു. അവർ അവരെ തെരുവിൽ വെച്ച് കൊന്നുകളയുകയും എന്നിട്ട് അവരുടെ ശവം അടക്കാൻ അനുവദിക്കാതെ ദിവസങ്ങളോളം അവിടെ തന്നെ ഇട്ടിട്ട് അതിന്മേൽ തുപ്പിയിരുന്നു. അവിടെ തന്നെ സഹോദരൻ ഓസ്ബോണിനും യോഗമുണ്ടായിരുന്നു. തോക്കിന്റെ മറവിൽ അവനെ പുറത്തു കൊണ്ടുവന്നു. ഒരു കൂട്ടം പുരോഹിതന്മാർ ഒത്തൊരുമിച്ച് കൂടിയിട്ട് ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയും ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു. അവർ ഇപ്രകാരം തെരുവിൽ കൂടെ നടക്കുകയും ഒരു അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ അടക്കുന്നതിന് വേണ്ടി ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ കൊച്ചുകുട്ടിയെയും പിടിച്ചുകൊണ്ട് അതിന്റെ അമ്മ തന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ടുപോയിരുന്നു. സത്യസന്ധരായ ഹൃദയത്തോടുകൂടിയ ജനങ്ങൾ അവരുടെ വീടിന്റെ ജനലുകളിൽ കൂടി അത് നോക്കിയിട്ട് പറഞ്ഞു, കത്തോലിക്ക സഭ ഇപ്രകാരമാണ് അത് കരുതുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഉപേക്ഷിച്ചു കളയുന്നു. ആയിരത്തോളം ജനങ്ങൾ തെരുവിൽ കൂടി അതിനെ പിന്തുടർന്നിരുന്നു. സഹോദരൻ ഓസ്ബോണിന് അവിടെ ഒരു ഉണർവ് കിട്ടുകയുണ്ടായിട്ട് അവർക്ക് അദ്ദേഹത്തെ ആ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ധാരാളം ജനങ്ങളായിരുന്നു. അത് കൃത്യമായും ശരിയായ കാര്യമാണ്. ഹോ ആ കപട വിശ്വാസം, അതൊരു മോശമായ പടമാണെന്ന് എനിക്കറിയാം. കത്തോലിക്കക്കാരായ സ്നേഹിതരെ, ഇപ്പോൾ ശാന്തരായിരിക്കുക. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ മറ്റേ വശത്തും കടക്കാൻ തുടങ്ങുന്നതാണ്. ശരി, ശ്രദ്ധിക്കുക. ഇപ്പോൾ നാം കുറച്ചുകൂടി മുമ്പോട്ട് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. ഒരുപക്ഷെ കുറച്ചുകൂടി സമയമെടുക്കാം. ഇനി 30 മിനിറ്റ് നേരം കൂടിയുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ മനസ്സിലൊരു ചിത്രത്തെ കിട്ടുന്നതിന് വേണ്ടി ഒരു നിമിഷത്തേക്ക് നമുക്ക് തിരികെ പോകാം. നെബുക്കദ്നേസർ രാജാവിന്റെ കാലം തൊട്ടാണ് അന്യജാതികളുടെ ഭരണം തുടങ്ങിയതെന്ന് എല്ലാ ഓർത്തഡോക്സ് വിശ്വാസികൾക്കും അറിയാം. അത് ശരിയല്ലേ? എല്ലാ ഓർത്തഡോക്സ് വിശ്വാസിയും അതറിയുന്നു. നെബുക്കദ്നേസർ രാജാവിന് ഒരു ദർശനമുണ്ടാകുകയും ദാനിയേൽ അതിന് വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? അത് പൊന്നുകൊണ്ടുള്ള തലയായിരുന്നു. അത് ബാബേൽ തന്നെയായിരുന്നു. രണ്ടാമത്തേത് മേദ്യരും പാർസികളുമായിരുന്നു. അടുത്തത് ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. അതിനുശേഷം റോമ സാമ്രാജ്യമാകുന്നു. റോമ സാമ്രാജ്യത്തിന്റെ അവസാന സമയത്ത് കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തെ അടിച്ചു തകർത്തിട്ട് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. അത് യേശു ക്രിസ്തുവാകുന്നു. അത് ശരിയല്ലേ? ആർക്കും അതറിയാം. ഏതൊരു വിശ്വാസിക്കും അതിനെ കുറിച്ച് അറിയാം. എന്നാൽ ഈ അവസാന നാളുകളിൽ അവർ എപ്രകാരം തകർന്നിട്ട് വ്യത്യസ്തമായ രാജ്യങ്ങളും മറ്റുമായി തീർന്നിരിക്കുന്നത് ആ ബിംബത്തിന്റെ കാൽ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളതിനാലാണ്. അതിന്റെ അർത്ഥം പ്രവാചകൻ പറഞ്ഞത്, ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് നീ കണ്ടതുപോലെ ഇവയും തമ്മിൽ ഒന്നിനോട് ചേരുകയില്ല. എന്നാൽ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും, അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുകയും അവരുടെ മക്കളെ അധികാരത്തിന് വേണ്ടി മറ്റും ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാമോ അത് സത്യമാണ്? എന്നാൽ നിങ്ങൾക്കത് പിടികിട്ടിയിട്ടും ഓ അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെ അമർത്തിക്കളയുന്നു. നിങ്ങൾ സ്റ്റീവൻസിനെ നോക്കുക, അല്ലെങ്കിൽ അയാളുടെ പേര് എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ. എന്താണ് അയാളുടെ പേര്? ഇവിടെ ചുറ്റുപാടുമായി വഴക്കെല്ലാം നടത്തുന്ന അയാളുടെ പേര് എന്താണെന്ന് ഞാൻ മറന്നുപോയി. അതെ, ഓ അത് തന്നെയാണ്. ഈ അമേരിക്ക വേരുവരെയും അഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അതെ ശ്രീമാൻ, എനിക്കത് തെളിയിച്ചു തരാൻ പറ്റും. വെളിപാട് 12 അധ്യായത്തിലുള്ള ഈ സ്ത്രീ പ്രസവിച്ച ഉടനെ തന്നെ അവളുടെ കുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായി എടുക്കപ്പെട്ടു. അപ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുകയും അവിടെ അവളെ 1260 ദിവസം പോറ്റപ്പെട്ടത് കൃത്യമായും പ്ലൈമൗത്ത് റോക്കിന്റെ അതേ തീയതി തന്നെയാണ്. അത് കൃത്യമായും അത് തന്നെയാണ്. അവിടേക്ക് സഭ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി കടന്നു വരികയും അവിടെ അവൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. നാം വെളിപാടിന്റെ 13 അധ്യായം 15 വാക്യം തൊട്ട് വായിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഞാൻ അതിനും കുറച്ചുകൂടി പിന്നിലേക്ക് പോയിട്ട് അവൻ ഇവിടെ സമുദ്രതീരത്ത് നിൽക്കുന്നത് നാം കാണാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 11 വാക്യം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ്. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്നും കയറുന്നത് ഞാൻ കണ്ടു. അത് വെള്ളത്തിൽ നിന്നല്ല, ഭൂമിയിൽ നിന്നുമാണ്. വെള്ളം, പുരുഷാരങ്ങളും ജാതികളും ഭാഷയും അത്രേ, എന്നാൽ ഇവിടെ ജനങ്ങളില്ല, ഇത് അമേരിക്കയാണ്. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുകളാണ്, എന്നാൽ കുഞ്ഞാടല്ല. എന്താകുന്നു ഇത്? ഇത് അമേരിക്കയിലെ പോത്താകുന്നു. തീർച്ചയായും നോക്കൂ, അതിവിടെയായിരിക്കുന്നു. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുകളാണ്. എന്നാൽ അതിനുശേഷം എന്താണ് അവൻ ചെയ്തത്? അതിനാദ്യം മതസ്വാതന്ത്ര്യമുണ്ടായിരിക്കുകയും അവൻ കുഞ്ഞാടിനെ പോലെ പ്രവർത്തിക്കുകയും കുഞ്ഞാടിനെ പോലെ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഓർക്ക്, അവൻ ഒരിക്കലും ഒരു മുട്ടനാടായി തീരുന്നില്ല, അവൻ ഒരു കുഞ്ഞാടായിരുന്നു. ഈ രാജ്യം വെറും 150 വർഷം പഴക്കമുള്ളത് മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, വെറുമൊരു കുഞ്ഞാടായിരുന്നു. അതിനുശേഷം അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അതൊന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി. അത് തീ നിറമുള്ള സർപ്പമാകുന്നു. ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. ശ്രദ്ധിക്കുക, അത് മനുഷ്യർ കാണുകയെ അത് ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അത് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും മിടുക്കും വിവേകശാലികളും മറ്റുമായ രാജ്യങ്ങൾ ഈ അടയാളങ്ങളാൽ രാജ്യങ്ങളെ ചതിക്കുകയാണ്. സഭയും സംസ്ഥാനവും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സമയത്ത് ഈ അമേരിക്ക വരും. കമ്മ്യൂണിസത്തിനെതിരായി യുദ്ധം ചെയ്യുന്നതിനായിട്ട് പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും കൂടി അവരുടെ കാര്യങ്ങൾ ഒരുമിച്ചെറിഞ്ഞു കളയും. അങ്ങനെ അത് കൃത്യമായിട്ടും ദൈവം ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് അവന്റെ കൈകളിലായിരിക്കുന്നു. നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ വേദപുസ്തകത്തിന് പകരം പ്രേമകഥയുടെ മാസികകളും മറ്റും വായിച്ചുകൊണ്ട് അവിടെ നല്ല ഉറക്കത്തിലായിട്ട് കിടക്കുന്നു. എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നതിന് പകരം പുറത്തെവിടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സുഖം തേടി അലയുന്നു. യാതൊരു വിലയുമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ അടിപിടിയാണ്. നിത്യത എന്താണെന്ന് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ മുട്ടുകളിന്മേൽ ആകേണ്ടിയിരിക്കുന്നു.
When King Nebuchadnezzar, in the beginning back there, when the Gentile age was issued in,
ശ്രദ്ധിക്കുക, അന്യജാതികളുടെ കാലഘട്ടം ആരംഭിച്ചത് നെബുക്കദ്നേസർ രാജാവിന്റെ തുടക്കത്തിലായിരുന്നു. എങ്ങനെയാണത് കടന്നുവന്നത് നമുക്ക് നോക്കാം. അത് വന്ന രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പോവുകയും ചെയ്യും. അന്യജാതികളുടെ മേൽ കൃപയുടെ സമയത്തിന്റെ ഒരു തുടക്കവും അവസാനവും ഉണ്ടെന്ന് നമുക്കറിയാം. അത് ശരിയല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, ദാനിയേലിനെ അവിടെ കയച്ചപ്പോൾ അവനൊരു മിടുക്കനായ പ്രവാചകനായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള യഹൂദന്മാരെല്ലാം റോമാക്കാരുടെ അല്ലെങ്കിൽ ബാബിലോണിയൻകാരുടെ മുമ്പിൽ ഒരുവിധം മുട്ടുകുത്തി വണങ്ങിപ്പോയിരുന്നു. എന്നാൽ അവിടെ മൂന്ന് നാല് പേരുണ്ടായിരുന്നു. മൂന്ന് പേരായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും അവരുടെ ഹൃദയങ്ങളിൽ അവർ ദൈവത്തെ മാത്രമേ സേവ ചെയ്യുകയുള്ളൂ എന്ന് നിശ്ചയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ശദ്രക്കിനെ മറ്റും തീയിലെറിഞ്ഞു കളയുകയും ദാനിയേൽ നെബുക്കദ്നേസർ രാജാവിന്റെയും ബേൽശസ്സറിന്റെയും മുമ്പിൽ ഒരു മഹാനായ വ്യക്തിയായി തീരുകയും ചെയ്തു.
King Nebuchadnezzar made an image of gold and set it up out in the field and said that everybody would have to bow to that image.
അങ്ങനെ അവനൊരു മഹാനായ വ്യക്തിയായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, നെബുക്കദ്നേസർ രാജാവ് പൊന്നുകൊണ്ടുള്ള ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് അതിനെ ഭൂമിയിൽ നിർത്തിയിട്ട് എല്ലാവരും അതിനെ വീണ് നമസ്കരിക്കണമെന്ന് കൽപ്പിച്ചു.
Did you ever notice the innocence of it? Who that image is made of?
അതിന്റെ അജ്ഞതയെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബിംബം ആരുടേതായിരുന്നു? അത് ദാനിയേലായിരുന്നു, ഒരു മനുഷ്യന്റെ ബിംബമായിരുന്നു. ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്ന് തന്നെ അവൻ പറഞ്ഞിരുന്നില്ലേ? ഇന്ന് നാം ആയിരിക്കുന്നത് പോലെ അവർക്ക് മൂന്ന് നാല് പേരെ കിട്ടി. ദേവന്മാരുടെ ആത്മാവ് ഇവരിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദാനിയേലിന്റെ ഒരു പ്രതിമയുണ്ടാക്കി. ഈ ബിംബത്തിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കാത്തവരായ എല്ലാവരെയും എരിയുന്ന തീച്ചൂളയിലിട്ട് കളയും എന്നവൻ കൽപ്പന പുറപ്പെടുവിച്ചു. ദാനിയേൽ ആ സമയത്ത് ഈ രംഗത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എന്താണ് അർത്ഥമാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ബിംബത്തിന് മുമ്പിൽ മുട്ടുകുത്താത്തവരെ കഷണം കഷണമായി മുറിച്ചു കളയുകയോ സിംഹത്തിന്റെ ഗുഹയിൽ എറിഞ്ഞു കളയുകയോ അല്ലെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ എറിയുകയോ ചെയ്യും എന്ന് മറ്റുമായ ഒരു ശിക്ഷയും കൊടുത്തിരുന്നു. അപ്രകാരമാണ് അന്യജാതികളുടെ കാലയളവ് തുടങ്ങുന്നതും അതോടൊപ്പം മതപരമായ ആരാധന ഒരു വിഗ്രഹത്തിന്റെ രൂപത്തിലും അതോടൊപ്പം അതിന്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുന്നതിനായി ഒരു ഉപദ്രവവും കൂടിയാകുന്നു. അതേ രീതിയിൽ തന്നെ അത് അവസാനിക്കുമെന്നും വേദപുസ്തകം മുൻകൂട്ടി പറയുന്നു. അത് വിശുദ്ധ മനുഷ്യനായ ക്രിസ്തുവാകുന്നു, അവനൊരു ബിംബം ഉണ്ടാക്കി അതിനെ ആരാധിക്കുകയും മറ്റും ചെയ്യും. അവരുടെ മുമ്പിലായിട്ടൊരു കുരിശ് പിടിച്ചുകൊണ്ട് ഓരോ കൈവശത്തും കാളയെ പ്രകാരമാക്കിയിട്ടിടുന്നതിനെ കുറിച്ച് നിങ്ങൾ ഫോക്സസിന്റെ രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഓർക്കുന്നില്ലേ? അതവർ പ്രൊട്ടസ്റ്റന്റ് മതസംഹിതയെ ഉപേക്ഷിച്ചിട്ട് ഈ കുരിശിനെ മുത്തിക്കൊണ്ട് കത്തോലിക്കക്കാരനാകുന്നില്ലെങ്കിൽ ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു കാളെ ഒരു വശത്തേക്കും മറ്റേ കാളെ മറ്റേ വശത്തേക്കും ഓടിച്ചിട്ട് അവരെ ഇപ്രകാരം രണ്ടായിട്ട് വലിച്ചു കീറുമായിരുന്നു. അവരെ കൊലക്കുറ്റിയിൽ കത്തിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം അവർ ചെയ്തിരുന്നു. ഞാൻ അവരുടെ പഴയ ശ്മശാന ഗുഹകളിൽ പോയിട്ടുണ്ട്, അതിനാൽ ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. നോക്കുക, അത് ശരിയാണ്. അങ്ങനെ അവിടെ അതാ അവർ കിടക്കുന്നു. മാർട്ടിൻ ലൂതറിന് മുമ്പ് അവരെ പ്രകാരം രക്തസാക്ഷിത്വത്തിന്റെ ദിവസങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളത് ശ്രദ്ധിക്കുക. അത് വേദപുസ്തകത്തിനനുസരിച്ചാകുന്നു. ഇപ്പോൾ വീണ്ടും ശ്രദ്ധിച്ചു കേൾക്കുക. ഒരു മഹത്തായ കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാബേൽ സമ്മത്സരം എങ്ങനെയാണ് തകർന്നത്?
One night when they got the holy vessels of God and began to drink wine in it.
ഒരു ദിവസം രാത്രിയിൽ അവർ ദൈവത്തിന്റെ വിശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ വീഞ്ഞു കുടിച്ചു. ഒരു കൂട്ടം സ്ത്രീകളെയും വെപ്പാട്ടികളെയും എല്ലാം കൂടി കൂട്ടി ഒരു വലിയ വിരുന്നൊരുക്കി. അവർ നൃത്തം ചെയ്യുകയും കൂത്താടുകയും ചെയ്തുകൊണ്ടൊരു വലിയ സമയമായിരുന്നു. അത് ശരിയല്ലേ? ആ സമയത്ത് ഭിത്തിയിൽ ഒരു കൈവെഴുത്ത് അവിടേക്ക് വന്നു, മേനെ മേനെ തേക്കേൽ ഉപഹർസിൻ എന്നായിരുന്നു. അത് ശരിയല്ലേ? അവർ പോയിട്ട് അവരുടെ കൽദേരെയും വിദ്വാൻമാരെയും ശീതോഷ്ണവാനായ സഭയിലെ അംഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. എന്നാൽ ആർക്കും അത് വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അന്യഭാഷകളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, അതേ അവന് വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവൻ അന്യഭാഷ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. അപ്രകാരമാണിത് തുടങ്ങിയത്. അപ്രകാരമാണിപ്പോൾ അവൾ പുറത്തേക്ക് പോകുന്നത്. അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു കൂട്ടം ജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി തുടങ്ങുന്നു. അന്യജാതികളുടെ സഭയാണത്, അതാണ് ശേഷിച്ചവർ. അപ്രകാരമാണിത് വന്നതും അപ്രകാരമാണിത് പോകുന്നതും. കൃത്യമായിട്ടും ഒരു വണങ്ങലും ഒരു ബലപ്രയോഗത്തോടു കൂടിയുള്ള ജാതികളുടെ മതമാകുന്നു. അപ്പോൾ ദൈവമാന്തരനായകമായി നാഴികയിൽ കടന്നു വന്നിട്ട് അന്യഭാഷയിൽ എഴുതുകയും ഒരു മനുഷ്യൻ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അവനത് വ്യാഖ്യാനിക്കാൻ കഴിയും. അവൻ ആ ഭാഷ അറിയാൻ പാടില്ല, മറ്റാർക്കും തന്നെ അറിയില്ല. എന്നാൽ അവനെ കൊണ്ട് അത് വ്യാഖ്യാനിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് സഭയിലായിരിക്കുന്നു. നിങ്ങളതിനെ മതഭ്രാന്തെന്ന് വിളിക്കുന്നു. അവർക്കത് ധാരാളം കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ സഹോദരൻ, അവിടെ യഥാർത്ഥമായി ഒന്നുകൂടിയുണ്ട്. അത് ശരിയാണ്, ഒരു യഥാർത്ഥമായ ഒന്നുകൂടിയുണ്ട്. സാത്താന് കഴിയുന്ന എല്ലാവിധ കളവായ അനുകരണങ്ങളും നിങ്ങളെ കുഴയ്ക്കാൻ അവൻ നിങ്ങളുടെ വഴിയിൽ എറിയുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് അധികം ചിന്തിക്കാതെയും നിങ്ങളുടെ വേദപുസ്തകം വായിച്ച് മുട്ടിന്മേലായി ദൈവത്തോട് പ്രാർത്ഥിക്കാതെയും ഇരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാണനെക്കുറിച്ച് നിങ്ങൾ അത്രമാത്രം താല്പര്യമുള്ളവനല്ല എന്നത് കാണിക്കുന്നു. എന്നാൽ നേരെ മുൻപോട്ട് നടന്നുകൊണ്ട് ദൈവമേ, എത്ര വലിയ പ്രലോഭനങ്ങൾ നീ അവിടെ കൊണ്ടുവന്നിട്ടാലും ഞാനത് കാര്യമാക്കുന്നില്ല. അങ്ങയുടെ തിരുവെഴുത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. അതിനാൽ ഞാൻ നിർണയമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ശരി. അബ്രഹാമിന്റെ സന്താനമായി എനിക്ക് നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം നിങ്ങളെ വിളിക്കുകയും നിങ്ങൾ അതിലേക്ക് വളരുകയും ചെയ്തു. നിങ്ങൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം മതഭക്തിയുള്ളവനാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു, അത്രമാത്രം നിങ്ങൾക്ക് വരാൻ കഴിയില്ല. അവൻ വിളിക്കാതെ ആർക്കും കഴിയില്ല. ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളിൽ അധികം പേരും അങ്ങനെയാകും, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് അത്രമാത്രം ഉത്കണ്ഠയില്ലാത്തവരായിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചുറ്റുപാട് നോക്കിയിട്ട് ഡോക്ടർ ഇന്ന ഇന്ന ആൾ ഇന്ന ഇന്ന പ്രകാരം പറഞ്ഞിരിക്കുന്നു, ഇന്ന ഇന്നയാൾ അത് പറഞ്ഞിരിക്കുന്നു എന്ന് മറ്റുമുള്ളതിന്റെ ഒരു നിഴലിലായിത്തീരുന്നു. അതിനുശേഷം പിന്നെ നിങ്ങളത് ശരിയാണെന്ന് അറിഞ്ഞിട്ടും പരിശുദ്ധാത്മാവിനെ ദുഷിക്കുകയും മറ്റും ചെയ്തുകൊണ്ട് നിങ്ങൾ നടക്കുന്നു. എന്നാൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. സാത്താന്റെ അടയാളം അല്ലെങ്കിൽ സാത്താന്റെ മുദ്ര അല്ലെങ്കിൽ മൃഗത്തിന്റെ മുദ്ര എന്താണെന്ന് നിങ്ങൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കാണാൻ പോവുകയാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറഞ്ഞാൽ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ആദ്യത്തെ സഭ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് രണ്ടാമത്തെ സഭയെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ദൈവരാജ്യത്തിന് പുറത്താക്കിയിട്ട് സാത്താനിലേക്ക് മുദ്രയിടാൻ കഴിയും. അത് ഈ ലോകത്തിലോ വരുവാനുള്ള ലോകത്തിലോ ക്ഷമയില്ലാത്തടത്താക്കി കളയും. സത്യമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളുക, ആദരവോടെ നടക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുക, കാരണം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂമ്പാരം കൂടുന്നത് നാം കാണുന്നു. എനിക്ക് 20 മിനിറ്റ് കൂടിയുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നോടൊപ്പം വെളിപാടിന്റെ 17 അധ്യായത്തിലേക്ക് മറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ കയറാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, എന്നോടൊപ്പം വായിക്കുക. നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് വായിക്കാനായിട്ട് തയ്യാറായിക്കൊള്ളുക. ഇത് മുദ്രയിടേണ്ടതായിട്ടുണ്ട്. ഓർക്കുക, രണ്ട് മുദ്രകളാണുള്ളത്. ഒന്ന് വിശ്വാസത്യാഗവും മറ്റേത് പരിശുദ്ധാത്മാവുമാകുന്നു. ഒന്ന് മൃഗത്തിന്റെ മുദ്രയാകുന്നു. ഓർക്കുക, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ആദ്യത്തെ കത്തോലിക്ക സഭ. ഇപ്പോൾ കത്തോലിക്കക്കാരായ ജനങ്ങൾ കുറച്ചു നേരത്തേക്ക് ആദരവോടെ ഇരിക്കുക. ആദ്യത്തെ കത്തോലിക്ക സഭ അവരുടെ സ്വന്തം അഭിപ്രായങ്ങളെ ഒരു കാര്യത്തെക്കുറിച്ച് രൂപീകരിച്ചിരുന്നു. ഒരു വിശുദ്ധ യൂക്കാരിസ്റ്റിന്റെ കള്ള ഉപദേശം അവർക്കുണ്ടായിരുന്നു. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിന് പകരം ഒരു തിരുവത്താഴപ്പം അവരെടുത്തിരുന്നു. പ്രൊട്ടസ്റ്റന്റുകാർ കൈപിടിച്ച് കുലുക്കുന്നതിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നതിനെയോ അംഗീകരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനപ്രകാരം രണ്ട് കൂട്ടരും തെറ്റാണ്. ഇത് പ്രാഥമിക രേഖാരൂപമാകുന്നു. അവർ വന്ന് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ ഒരു വട്ടം പോലും ആരെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ സ്നാനപ്പെട്ടിട്ടില്ല. ഇത് പരിപൂർണമായും ഒരു വിഗ്രഹാരാധനയായ കത്തോലിക്കക്കാരുടെ സ്നാനമാണ്. അവർ അത് സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റന്റുകാർ ഞങ്ങളുടെ സ്നാനത്തിന് കീഴ്വഴങ്ങുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. കത്തോലിക്ക സഭയ്ക്ക് തിരുവെഴുത്തിൽ നിന്നും അവർക്ക് ആവശ്യമായ ഏത് കാര്യവും മാറ്റുവാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. അതൊരു കള്ളമാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് പിന്നെ അത് ചെയ്യുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. ഹാ, അപ്പോൾ നിങ്ങൾക്ക് വായടക്കേണ്ടി വരും. എന്നാൽ എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു, അത് ശരിയാണ്. ജനങ്ങൾക്കും അത് പിന്തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ കൊറ്റയ്ക്ക് പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് സത്യം പറയേണ്ടിയിരിക്കുന്നു, അത് ശരിയാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം അവർ മറ്റുള്ളതായി ഈ കാര്യങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് പുറത്തു വരുന്നു. സഭ അതിന്റേതായ പഴയ ചോദ്യോത്തര രൂപത്തിലുള്ള ശിക്ഷണത്തിലും മറ്റും ചേരുന്നു. പടുവിഡിത്തത്തിന്റെയും അസംബന്ധത്തിന്റെയും എന്തൊരു കൂട്ടമാണ്. അത് കോടിക്കണക്കിന് അവിശ്വാസികളെയും തണുത്തതും ആചാരമര്യാദക്കാരെയും വിരിച്ചിരിക്കുന്നു. അത് തുടക്കത്തിൽ പിശാചുക്കളായിരുന്നു. അതിനെപ്പറ്റി വേദപുസ്തകം ഇവിടെ പറയുന്നതിൽ നിന്നും എനിക്ക് തെളിയിക്കാൻ കഴിയും. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഉണ്ടായിരുന്നതും പിന്നെ ഇല്ലാത്തതും അതെങ്ങനെയാകാൻ കഴിയും? ഭൂവാസികൾ അത് കണ്ട് അതിശയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. വിഗ്രഹാരാധനയുടെ റോം പോപ്പിന്റെ റോമായി കഴിഞ്ഞപ്പോഴും അതൊരിക്കലും നിന്നില്ല. റോമൻ തത്വസംഹിതയുടെ സമ്പ്രദായം നിന്നുപോയി. ഒരു പുതിയ രാജാവ് വന്നപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കി. എന്നാൽ കത്തോലിക്ക സഭയിൽ കൂടെയും പോപ്പിന്റെ സിദ്ധാന്തത്തിൽ കൂടെയും അത് വിഗ്രഹാരാധനയുടെ റോമിൽ വന്നപ്പോൾ അത് ഒരിക്കലും നിന്നില്ല. ഒരു പോപ്പ് മരിച്ചു പോകുമ്പോൾ അവർ വേറൊന്നിനെ എഴുന്നേൽപ്പിക്കുന്നു, ഒരു പോപ്പ് മരിക്കുമ്പോൾ വേറൊന്നിനെ എടുത്തിരുത്തുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗമായ അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇത് തിരുവെഴുത്ത പ്രകാരം പരിശുദ്ധാത്മാവ് ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, 17 അധ്യായം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഏഴ് കലശമുള്ള ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. അത് അവസാനത്തെ കലശമാണ്, അത് ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരിക, പെരുവള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. വെളിപാട് 12 ശ്രദ്ധിക്കുക, അതൊരു കന്യകയായ സ്ത്രീയായിരുന്നു. അവൾ ഒരു യഥാർത്ഥമായ സ്ത്രീയായിരുന്നു. എത്ര മനോഹരതയോടെ അവൾ നിന്നിരുന്നു. എന്നാൽ ഇവിടെയുള്ളതിനെ വേശി എന്ന് വിളിച്ചിരിക്കുന്നു. വേശിയുടെ അർത്ഥം എന്താണെന്നാൽ എന്താകുന്നു അത്, നമുക്കത് വിശകലനം ചെയ്യാം. എന്നോട് ക്ഷമിക്കണം, എനിക്ക് 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്ന് വെച്ച് എളുപ്പത്തിൽ എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 1 മണിക്കൂർ കൂടി നിൽക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ശാന്തരായിരിക്കുക. നോക്കൂ, ശരി, നമുക്കത് വിശകലനം ചെയ്യാം. അവളൊരു വൃത്തികെട്ട സ്ത്രീയാണ്. ഒരു വേശി എന്നാൽ എന്താണ്? ഈ വാക്കിനെ പറയാൻ എനിക്കിഷ്ടമല്ല, എന്നാൽ ഇവിടെ തിരുവെഴുത്തിൽ ഇത് എഴുതിയിരിക്കുന്നു. ഇതൊരു സ്ത്രീ അവളെ നല്ലൊരു സ്ത്രീയാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റുള്ള മനുഷ്യരോടുകൂടെ വ്യഭിചാരം ചെയ്യുകയുമാണ്. ഒരു സ്ത്രീ ഒരു സഭയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ പിന്നെ ഇതൊരു സഭയാണ്. തന്നെ ക്രിസ്ത്യാനി എന്ന് പ്രഖ്യാപിക്കുന്നതും മറ്റ് കാര്യങ്ങളുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നതും അത് ശരിയല്ലേ? അവൾ പെരുവള്ളത്തിന്മീതെ ഇരിക്കുന്നു, അത് പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. അതിന്റെ 15 വാക്യം വായിക്കുക, അല്ലെങ്കിൽ 17 വാക്യം തൊട്ട് വായിക്കുക, നിങ്ങൾക്കത് കാണാം. നാം അതിലേക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ കടക്കുന്നതാണ്. ഈ വേശ്യയായ സ്ത്രീ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു, എന്തൊരു കാര്യമാണ്! നമുക്കിനിയും അധികം ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ സ്ത്രീയെ എടുത്ത് കായൻ തൊട്ട് കർത്താവായ യേശുവിന്റെ വരവ് വരെ എടുത്ത് അവളായിരുന്നു ആദ്യത്തെ രൂപവൽക്കരിക്കപ്പെട്ട സഭയെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നു. അവൾ സംഘടനകളുടെ മാതാവാണ്. ശ്രദ്ധിക്കുക, പെരുവെള്ളത്തിന്മീതെ ഈ സ്ത്രീ ഇരിക്കുന്നു. ഇപ്പോൾ 2 വാക്യം. ഭൂമിയിലെ രാജാക്കന്മാരോട് രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൾ ഒരു ക്രിസ്തീയ സഭയായിട്ട് ഉയർന്ന മനോഹരമായ സഭയായിട്ട് പ്രഖ്യാപിക്കുന്നു. അവൾ പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായിട്ട് എപ്രകാരം വസ്ത്രധാരണം ചെയ്തിരിക്കുന്നുവെന്ന് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ശ്രദ്ധിക്കുക. അവളെ പോലെ ആരുണ്ട് എന്നവർ ചോദിച്ചു. അവളുടെ വേശ്യാവൃത്തിയുടെ മിളച്ചതയും അശുദ്ധിയും നിറഞ്ഞ ഒരു പാനപാത്രം അവളുടെ കയ്യിലുണ്ടായിരുന്നു.
that she was called from the king. Oh, just to have a little prayer and pray out of purgatory and all these things.
അവളുടെ മ്ലേച്ഛത അവൾ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന അവളുടെ ഉപദേശങ്ങളായ ഓ ഒരു ചെറിയ പ്രാർത്ഥന മാത്രം മതി, അത് നിങ്ങളെ പാപവിമോചന സ്ഥാനത്ത് നിന്ന് പുറത്താക്കും, അങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാമായിരുന്നു. അതാകുന്നു, അത് ഞാൻ വായിക്കുന്ന വേദവാക്യമാണ്. നോക്കൂ, അങ്ങനെ എന്നെ ആത്മാവിൽ കൊണ്ടുപോയി, അത് മൂന്നാമത്തെ വാക്യമാണ്. ശരി.
And he carried me away in the spirit into the wilderness, and I saw a woman sitting upon a scarlet clothed beast.
അവനെന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
Scarlet, richest church in the world.
കടും ചുവപ്പ് ധനമാണ്, ലോകത്തിൽ വെച്ച് ഏറ്റവും സമ്പത്തുള്ള സഭയാണ്.
The crier who can make war with her.
ആർക്ക് അവളോട് യുദ്ധം ചെയ്യാൻ കഴിയുമെന്ന് അവർ ഇവിടെ ചോദിക്കുന്നു. ലോകത്തിൽ ഒരൊറ്റ ഒരുവിന് മാത്രം കഴിയും, അവന് നെബുക്കദ്നേസർ രാജാവിന്റെ ദർശനങ്ങളിൽ കണ്ടതുപോലെ ശക്തിയുള്ളവനാകുന്നു. ആ പത്ത് വിരലുകൾ റോമിന്റെ ഇരുമ്പ് കോൽ ലോകത്തിലെല്ലായിടത്തുമുള്ള ദേശങ്ങളിൽ ചെന്നു കഴിഞ്ഞിരിക്കുന്നു. റോമിലെ പോപ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ അത് അല്ലാതെ ലോകത്തിലെങ്ങും വേറൊരു മനുഷ്യനില്ല. രാഷ്ട്രപതിയായ ഏഷ്യനവന് അമേരിക്കയിൽ സംസാരിക്കാൻ കഴിയും, ഇത് നിയമമാണ്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളോട് സംസാരിക്കാൻ പറ്റുകയില്ല, അത് അവർക്ക് യാതൊന്നുമല്ല. എന്നാൽ കത്തോലിക്ക സഭയുടെ പിന്തുടർച്ച അവകാശിക്ക് റോമിൽ നിന്ന് സംസാരിക്കാനും എല്ലാ ദേശങ്ങളും ആർപ്പ് വിളിയോടെ അത് സ്വീകരിക്കാനും കഴിയും. ഇപ്പോൾ അവൻ എവിടെയാകുന്നുവെന്ന് നാം നോക്കാൻ പോവുകയാണ്. കൂടാതെ അത് അവൻ തന്നെയാണോ അതോ അല്ല എന്നോ, അല്ലെങ്കിൽ അവൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് നാം നോക്കാൻ പോവുകയാണ്. ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ, അത് ധനമാണ്, ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കള്ള സ്നാനം, കള്ളപ്പണം, ജനങ്ങളെ അന്ധരാക്കിയിട്ട് നയിക്കുകയും നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് ഏറ്റുപറയുകയും കന്യക മറിയാമനെ വിളിക്കുകയും ഒരു പശ്ചാത്താപം നടത്താൻ കഴിയുകയും ചെയ്യുമെന്ന് പറയുന്നു. അത് അജ്ഞതയാണ്, അസംബന്ധമാണ്. നല്ല സംസ്കാരമുള്ള മനസ്സുകളോടുകൂടിയ ജനങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതിന് പത്ത് കൊമ്പും, നോക്കൂ അവിടെ നിങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. മഹാസർപ്പമായി ഇവിടെ എല്ലായിടത്തുമുള്ള അതേ പിശാചാവായ പശുവിന് എല്ലായിടത്തും ഏഴ് തലകളും പത്ത് കൊമ്പുകളുമാണ്.
And the woman, now the church.
ആ സ്ത്രീ അതിപ്പോൾ ഒരു സഭയാകുന്നു.
Now the beast is the power she has. The Roman Catholic Church, but the Roman Catholic power. But here's the church speaking now.
ആ മൃഗം അവൾക്കുള്ള അധികാരം എന്നത് റോമൻ കത്തോലിക്ക സഭയാകുന്നു. എന്നാൽ റോമൻ കത്തോലിക്ക അധികാരമാകുന്നു. എന്നാൽ ഇവിടെ സഭ ഇപ്പോൾ സംസാരിക്കുന്നു.
The woman was arrayed in purple and scarlet color and decked with gold and precious stones and pearls.
ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി. തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപത്രം കയ്യിൽ പിടിച്ചിരുന്നു. അവിടെയാണവൾ, അല്ലെങ്കിൽ അത് ഏതോ സഭയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ശരിയല്ലേ? അതവിടെ ആകേണ്ടിയിരിക്കുന്നു. അവളെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ തുടർന്ന് വായിക്കുക. അപ്പോൾ അവൾ ആരാണെന്ന് നമുക്ക് കാണാൻ കഴിയും.
And upon her head was written the name Mystery, Babylon the Great, the Mother of Harlots, the Abomination of the Earth.
മർമ്മം, മഹതിയാം, ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ശരി, പ്രൊട്ടസ്റ്റന്റുകാരെ, നിങ്ങൾ എവിടെയാണ് ഞെരുക്കപ്പെടാൻ പോകുന്നത്? അവളൊരു വേശ്യയാണെന്ന് നിങ്ങൾ സമ്മതിക്കും. എന്നാൽ അവളൊരു മാതാവാണ്. മാതാവ് എന്തിന്റെയാണ്? പുത്രന്മാരുടെയാണോ? അല്ല, വേശ്യമാരുടെയാണ്. അത് സ്ത്രീകളാകേണ്ടിയിരിക്കുന്നു, അത് ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അത് സഭകളാകേണ്ടിയിരിക്കുന്നു, അത് ശരിയല്ലേ? എങ്കിൽ അവൾ സഭയുടെ മാതാവാകുന്നു, അവൾ അങ്ങനെയല്ലേ? മാർട്ടിൻ ലൂതർ എവിടെ നിന്നാണ് കടന്നു വന്നത്? കത്തോലിക്ക തത്വ സംഹിതയിൽ നിന്നായിരുന്നു. ബാക്കിയുള്ള ഇതെല്ലാം വിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് എവിടെ നിന്നാണ്? കത്തോലിക്ക മതസംഹിതയിൽ നിന്നിറങ്ങിയിട്ട് അവരുടെ ഉപദേശങ്ങളെ കൊണ്ടുവരികയും നിങ്ങളതിന് വണങ്ങുകയും ചെയ്യുന്നു. ജെഫേഴ്സൺ വിലയിലുള്ള ഏറ്റവും അലങ്കാരത്തോടു കൂടിയ സ്ത്രീക്ക് ഒരു യഥാർത്ഥവും സത്യമായതുമായ കന്യകയായ പെൺകുട്ടിയെ കൊണ്ടുവരാൻ കഴിയും. അവൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവൾക്ക് നേരെ പോകാൻ കഴിയും.
And so did the Lutheran Church, the Methodists, the Baptists, the Presbyterians, the worst. They went straight for a while. When they were founders, we had to preach the gospel to them.
അതുപോലെ തന്നെയാണ് ലൂഥറൻ സഭയും മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പ്രസ്ബിറ്റേറിയൻകാരും മറ്റും ചെയ്തിരിക്കുന്നത്. അവർ കുറച്ചു സമയം വരെ നേരെ പോയി. അത് അവരുടെ സ്ഥാപകർ അവരോട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു. എന്നാൽ ഇന്ന് അവർ പടം കാണുകയും നൃത്തം വെക്കുകയും ടെലിവിഷൻ കാണുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഞായറാഴ്ച വീട്ടിൽ തന്നെ
ഇരിക്കും.
എന്താകുന്ന വിധ? എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ വേശ്യ അവളുടെ തള്ളയെ പോലെ തന്നെ പെരുമാറുന്നു. അത് കൃത്യമായിട്ടും ശരിയാണ്, അത് കൃത്യമായിട്ടും ശരിയായ കാര്യമാണ്. ഇപ്പോൾ എവിടെയാണ് അതിന്റെ നിറം കിടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവൾ വേശ്യമാരുടെ മാതാവായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് വിഗ്രഹാരാധന ചെയ്യുന്ന റോം അല്ലെങ്കിൽ ശ്രീമതി പോപ്പിന്റെ റോമായ കത്തോലിക്ക സഭയാകുന്നു. ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഭൂമിയിൽ അവൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് യഥാസ്ഥാനത്താക്കി കാണിക്കുന്നതാണ്. അവൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും അവൾ ആരാണെന്നും വേദപുസ്തകം അപ്രകാരം പറയുന്നു. ഞാനല്ല, തിരുവെഴുത്താണ് പറയുന്നത്. അതിനുശേഷം അവൾ വളരെയധികം അവളുടെ പുത്രിമാരായ സഭകളെയും കൊണ്ടുവന്നു. അതെല്ലാം ഇപ്പോൾ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂഥറനും മറ്റുമാകുന്നു. അങ്ങനെ നിങ്ങൾ വേശ്യമാരുടെ മാതാവ് എന്നുള്ളത് എന്താണെന്ന് കാണുന്നു. അവൾ ശരിയായി ജീവിച്ചു, എന്നാൽ വെളിച്ചം ഉദിച്ചപ്പോൾ ചൂടുകാലങ്ങളിൽ ഒരു കൂട്ടം പാറ്റകളെ പോലെയാണ്. പാറ്റ എന്തെങ്കിലും ചോളമോ അതുപോലെയുള്ള എന്തെങ്കിലും മറ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വെളിച്ചം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിയാവുന്നത്രയും എളുപ്പത്തിൽ എവിടെയെങ്കിലും മറവിലെ കോടിക്കളയും. നിങ്ങൾ സുവിശേഷമോ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനമോ ഈ പഴയ ആചാരമുറപ്രകാരമുള്ള വിശ്വാസികളുടെ സഭകളിൽ പ്രസംഗിച്ചിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരംഭത്തിൽ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരിയാണ്, കൃത്യമായിട്ടും ശരിയാണ്. ഞാൻ നിങ്ങളുടെ സഭയ്ക്കെതിരായിട്ട് യാതൊന്നും പറയുന്നില്ല സഹോദര. നിങ്ങൾക്ക് വിലയേറിയ ആളുകൾ അവിടെയുണ്ട്. ഞാൻ കത്തോലിക്കക്കാരായ ജനങ്ങൾക്കുമെതിരായിട്ടൊന്നും പറയുന്നില്ല. ബ്രണഹാം കൊടാരത്തിലുള്ള ജനങ്ങളെ സ്നേഹിക്കുന്നതുപോലെ തന്നെ ഞാൻ കത്തോലിക്കക്കാരെ സ്നേഹിക്കുന്നു. സ്നേഹിത, നിങ്ങൾക്കെതിരായിട്ടുമല്ല ഞാൻ ഈ ആർപ്പുവിളി നടത്താൻ ശ്രമിക്കുന്നത്. മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ബ്രണഹാം കൂടാരമായി നിങ്ങൾക്കെതിരായിട്ടുമല്ല, നിങ്ങൾക്കെതിരായിട്ടുമല്ല ഞാൻ ഈ ആർപ്പുവിളി നടത്തുന്നത്. ഇത് സാത്താൻ നിങ്ങളുടെ മേലിടാൻ നിങ്ങൾ അനുവദിക്കുന്ന പാപത്തിനെതിരായിട്ടാണ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നതിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു.
Jesus,
ജലത്താലും ആത്മാവിനാലും ജനിക്കാതെ ഒരു മനുഷ്യൻ യാതൊരു കാരണവശാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് യേശു പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അത് നേരെ തോളിൽ നിന്നല്ല, എന്നാൽ അത് വേദപുസ്തകത്തിൽ നിന്നും നിങ്ങളുടെ മേലിലേക്കാണ്. ചില ആളുകളെ ഈ അടയാളങ്ങൾ പിന്തുടർന്നേക്കാൻ ഇടയുണ്ടെന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കുമെന്നാണ്. ഓ, അത് അപ്പോസ്തലന്മാരുടെ കാലത്തായിരുന്നു. കൂടാതെ അപ്പോസ്തലന്മാർ ഒരിക്കലേ വന്നിരുന്നുള്ളൂ, ആദ്യ കാലത്തായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അവർ പറയും. കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ പാഠത്തിൽ തന്നെ 7 നക്ഷത്രങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ നക്ഷത്രവും ഓരോ സഭാകാലഘട്ടത്തേക്കും പ്രകാശം കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. അതിപ്രകാരം ഒരു അപ്പസ്തോലത്തിന് ഉണ്ടായിരിക്കുന്നത് പോലെയാണ്. ഒരു അപ്പസ്തോലൻ, അതിനുശേഷം ഒരു അപ്പസ്തോലൻ, അങ്ങനെ തുടർന്നുകൊണ്ട് അത് 7 ആത്മാക്കൾ 7 സഭാകാലഘട്ടങ്ങളിലേക്ക് അയക്കപ്പെടുന്നതിനായി ദൈവം മുമ്പിൽ നിന്നിരുന്നു എന്ന് നമ്മുടെ പാഠത്തിന്റെ തുടക്കത്തിൽ നാം കണ്ടിരുന്നു. ഓ സഹോദര, നിങ്ങൾ ബാപ്റ്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ മെത്തഡിസ്റ്റിന്റെയോ ചില ഉപദേശങ്ങളെയും പിടിച്ചുകൊണ്ട് നടന്നിരിക്കാം, എന്നാൽ ഒരു വട്ടം അത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നോക്കുക. അത് ശരിയാണ്. ആമേൻ. ഞാൻ ആത്മാവിലാകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ആമേൻ. അതെ ശ്രീമാൻ, നോക്കൂ സഹോദര, അവിടെയാണ് നിങ്ങൾ. ഇത് ഞെരുക്കുന്നു, എന്നാൽ മറ്റേതൊരു പ്രഹരവും എന്തെങ്കിലും നന്മയുണ്ടാക്കുകയില്ല. എന്റെ അമ്മ അവിടെ പിന്നിലായിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ എന്നെ കൊണ്ട് ആവണക്കെണ്ണ എടുത്ത് കഴിപ്പിക്കുമായിരുന്നു. ആഴ്ചയിൽ എല്ലാ ദിവസവും, കൂടാതെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഗോതമ്പ് റൊട്ടിയും പയറും തിന്നേണ്ടിയിരുന്നു. എന്തായിരുന്നാലും എനിക്ക് ഒത്തിരി മരുന്ന് ഉപയോഗിക്കേണ്ടിയിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ എന്നെ കൊണ്ട് ആവണക്കെണ്ണ എടുപ്പിക്കുമായിരുന്നു. ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ഇപ്രകാരം എന്റെ മൂക്ക് പൊത്തിപ്പിടിക്കുമായിരുന്നു. ഇത് ഞാൻ തമാശക്കായിട്ട് പറയുകയല്ല. ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറയും, അമ്മേ എനിക്കിത് എടുക്കാൻ കഴിയില്ല, ഇതെനിക്ക് അസുഖമുണ്ടാക്കുന്നു. അപ്പോൾ അമ്മ പറയും, അത് നിനക്ക് അസുഖമുണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ അത് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇത് നിങ്ങളെ ഉത്തേജിപ്പിക്കും, ഇത് നിങ്ങളുടെ ദഹിപ്പിക്കുന്ന അവയവങ്ങളെ നേരെയാക്കും, അതിനാൽ സമ്പൂർണ്ണ സുവിശേഷത്തെ നിങ്ങൾക്ക് ശരിക്കും ദഹിച്ചു കിട്ടും. ലൂഥറൻകാർ നീതീകരണവുമായിട്ട് വന്നു, എന്നാൽ അവർ കടന്നു വന്നതിന് ശേഷം ഞങ്ങളാണ് സഭയെന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിച്ചു. ജോൺ വെസ്ലി ശുദ്ധീകരണത്തെ കണ്ടു. ഞാനത് വ്യത്യസ്തമായി കാണുന്നുവെന്ന് അവൻ പറഞ്ഞു. അതൊക്കെ കൊള്ളാം ലൂഥറെ, എന്നാൽ ഇതാകുന്ന കാര്യം. എന്തായിരുന്നു അവൻ? ലൂഥർ അവന്റെ കാലഘട്ടത്തിന് നക്ഷത്രമായിരുന്നു, എന്നാൽ ഇവിടെ വെസ്ലി ആയിരിക്കുന്നു. ശരി, അതിനുശേഷം ലൂഥറൻകാരെല്ലാം തിരികെ അലമാരിയിലേക്ക് പോയി. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ലൂഥറൻ സഭ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ലൂഥറൻകാരിൽ ഇപ്പോഴും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായ നല്ല ആളുകളുണ്ട്, അത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ അവരെല്ലാം ആ കാലഘട്ടത്തെ സഭയിലേക്ക് തിരികെ പോയിരിക്കുന്നു. ശരി, ഇവിടെ ഇതാ വെസ്ലി കടന്നു വരുന്നു, അവനവരെ അവന്റെ കാലഘട്ടത്തിൽ കൂടി നടത്തി. അതിനുശേഷം, അതായത് വെസ്ലിയുടെ കാലഘട്ടത്തിന് ശേഷം, പെന്തിക്കോസ്തുകാർ കടന്നു വന്നു. അവർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഈ മെത്തഡിസ്റ്റുകാരും നാസറീൻകാരും ഹോളിനെസ്സുകാരും ഓ അത് പിശാചാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നു. അങ്ങനെ ഇന്ന് അവർ എവിടെ ചെന്നെത്തിയിരിക്കുന്നുവെന്ന് നോക്കുക, അത് ശരിയാണ്. ശരിക്കും എന്താണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ പ്രകാശത്തിൽ നടക്കാൻ പരാജയപ്പെട്ടുപോയി. എന്നാൽ ഇപ്പോൾ ഈ പെന്തിക്കോസ്തുകാരി ലാവോദിക്യ സഭാകാലത്ത് അത്രമാത്രം ശീതോഷ്ണവാനായിട്ട് ദൈവം തന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയാൻ പോകുന്നു. അത് കൃത്യമായും ശരിയായ കാര്യമാണ്. അന്യഭാഷ പറയുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അതെ, ഉണ്ട് സാറേ. നിങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട് ശ്രീമാൻ. ഞാൻ അതിനുവേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. അതെ ശ്രീമാൻ, പലവട്ടം ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എന്നാൽ അന്യഭാഷ പറയുന്നത് ആദ്യത്തെ പ്രമാണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളെ അന്യഭാഷ പറയാൻ ഇടയാക്കുന്നതും അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങളെ പിന്തുടരുന്നതും ദൈവത്തിന്റെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ ശ്രീമാൻ. എന്നാൽ അതിനുശേഷം സാത്താൻ ഒരു പേടിപ്പിക്കുന്ന കാക്കയെ അവിടെ ആക്കിയിട്ട് ആരോ പരിശുദ്ധാത്മാവ് പ്രാപിച്ച പോലെ അഭിനയിക്കുകയും കളിയാക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ പിൽഗ്രിം ഹോളിനെസ്സുകാരും ഹോളിനെസ്സുകാരും നാസറീൻകാരും നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഓ, അതുപോലെയുള്ള ഒന്നിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഓ എന്ന് പറഞ്ഞു. ഹോ ദേദോനണമേ, നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരംശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് അത് നിങ്ങളെ നിങ്ങളായിരിക്കേണ്ടതുപോലെ ശുദ്ധീകരിച്ചിരുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നേനെ. നിങ്ങൾ മോശം അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെയും അറിഞ്ഞിരുന്നേനെ എന്ന് യേശു തന്നെ പറയുന്നില്ലേ? തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാഗമായ ശുദ്ധീകരണം നിങ്ങളെ ശുദ്ധീകരിക്കുകയും വെടിപ്പാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷമുള്ളത് വരുമ്പോൾ തിരിച്ചറിയും. ഈ കൈ മറ്റേ കൈയെ തിരിച്ചറിയുന്നു. ഈ തല ഈ പാദത്തെ തിരിച്ചറിയുന്നു. ഇത് ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഒൻപത് ആത്മീയ വരങ്ങളുണ്ടെന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും മറ്റും, കൂടാതെ അന്യഭാഷയുടെ വ്യാഖ്യാനവും അന്യഭാഷയും രോഗശാന്തിയും മറ്റുമാകുന്നു. അത് അതിന്റെ ഓരോ അംശത്തെയും തിരിച്ചറിയും. ഓ, എനിക്കതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഉറഞ്ഞുപോയി. ഓ, ഇവിടെ ചുറ്റുപാടുമായി ചൂടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അത് സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്? നിങ്ങൾ സംഘടിച്ചിരിക്കുന്നു. നിങ്ങളുടെ സഭയപ്രകാരം പറഞ്ഞിരിക്കുന്നു. ആ കാരണത്താലാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ ധാരാളം മെത്തഡിസ്റ്റുകാർ പുറത്തു കടന്നുവെന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. ധാരാളം ബാപ്റ്റിസ്റ്റുകാർ പുറത്തു കടന്നുവെന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അതേ ശ്രീമാൻ, നിങ്ങളും കൂടാതെ ധാരാളം ഹോളിനെസ്സുകാരും പുറത്തു കടന്നുവെന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. അതെ, എന്തുകൊണ്ടാണ്? സഭ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കാര്യമാക്കിയില്ല. നിങ്ങൾ ആ വെളിച്ചത്തിൽ നടന്നു. ആമേൻ. എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കാര്യമാക്കിയില്ല. അത് കർത്താവിൽ നിന്നുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ നടക്കുകയും ചെയ്തിരിക്കുന്നു. ആ കിഴവിയായ സ്ത്രീ, അവരുടെ മാതാവ് അവിടെ തന്നെ ആയിരിക്കട്ടെ, അവൾ അവരുടെ മാതാവായിട്ട് അഭിനയിക്കുന്നു. അവൾ വേശിയാണ്, അവൾ സംഘടനയാണ്. കത്തോലിക്ക സഭ സംഘടിക്കപ്പെട്ടതാണ് എല്ലാ കുഴപ്പങ്ങളുടെയും ആദ്യത്തെ തത്വപരമായ കുഴപ്പം. അതിനുശേഷം അവളുടെ പിന്നാലെ ലൂഥറൻ സഭ സംഘടനയായി. അതിനു പിന്നാലെയായി മെതഡിസ്റ്റ് സഭ സംഘടനയായി, അതിനുശേഷം ബാപ്റ്റിസ്റ്റ് സഭ സംഘടനയായി. അങ്ങനെ ഇപ്പോൾ 696 വ്യത്യസ്തമായ സംഘടനകളായിരിക്കുന്നു. പെന്തക്കോസ്തുകാരും അതേ കാര്യം തന്നെ ചെയ്തു. സ്തോത്രം, എന്താണ് കുഴപ്പം? ദൈവം ഒരു സംഘടനയിലല്ല എന്ന് അവൻ തെളിയിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവ് ആത്മാവിലാകുന്നു. ഹാലലൂയ, ഹാലലൂയ. അതെ ശ്രീമാൻ, നിങ്ങളുടെ സംഘടന എന്താണെന്ന് അവൻ കാര്യമാക്കുന്നില്ല. അത് അസംബന്ധമാണ്. അത് കത്തോലിക്ക മതസംഹിതയിലേക്ക് തിരികെ പോകുകയും അതിൽ തന്നെ നിൽക്കുകയും അങ്ങനെ നിങ്ങൾ അവളാകുന്ന അതേ മുദ്ര തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ അവളെ വിട്ടു പോരുവീൻ. ഞാൻ നിങ്ങളെ സ്വീകരിക്കുമെന്ന് ദൂതൻ തന്നെ പറയുന്നില്ലേ? അവളുടെ അശുദ്ധമായതൊന്നും തുടരുത്, ഞാൻ നിങ്ങളെ കൈക്കൊള്ളും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. മൃഗത്തിന്റെ മുദ്രയോ അല്ലെങ്കിൽ അവന്റെ നാമത്തിന്റെ അക്ഷരമോ എടുക്കുന്ന ഏവനും. നമുക്കതിലേക്ക് കടക്കാൻ സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിക്കുകയായിരുന്നു. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അവന്റെ നാമത്തിന്റെ അക്ഷരം എന്താണ്? പ്രോട്ടസ്റ്റന്റ് സംഹിതയാകുന്നു. നമുക്ക് മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കാം. നമുക്കൊരു സംഘടനയുണ്ടാക്കാം. നമ്മുടെ സഭയും കത്തോലിക്ക സഭയുടെ അത്രയും വലുതാണ്. അവർ ഈ കാര്യങ്ങളെല്ലാം എടുത്തു. അവർക്ക് വലിയ പള്ളികളുണ്ട്, നമുക്കുമുണ്ട്. അവർക്ക് അവരുടെ സഭയിലുള്ളതുപോലെ നഗരത്തിലെ അധികം നല്ല വിഭാഗം ആളുകളും നമുക്കുണ്ട്. നമുക്ക് മൃഗത്തിന്റെ ഒരു പ്രതിമയുണ്ടാക്കാം. വേദപുസ്തകം പറയുന്നത് അവളൊരു മഹാവേശിയും സംഘടനകളിൽ കൂടെ വേശിയുമാകുന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ സഭ സ്വതന്ത്രയാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതിൽ നിന്നും പുറത്തു വരിക, ദൈവത്തിന്റെ ആത്മാവിൽ നിറയുക. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, തിരുവചനം മുൻചെന്ന അടയാളങ്ങളാൽ. ജാതികളുടെ ദിനങ്ങളും ഭീതിയുടെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു പോകൂ. വീണ്ടെടുപ്പിന് നാൾ അടുത്തിരിക്കുന്നു. ഭീതിയാൽ മനുഷ്യന്റെ ഹൃദയം തകരുമ്പോൾ നീ ദൈവാത്മാവിൽ നിറയപ്പെട്ട് നിങ്ങളുടെ വിളക്കിലെ തിരിവെടിപ്പാക്കി ഉയരേക്ക് നോക്കുക. ഇതാ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. ആമേൻ. എപ്രകാരം ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു? ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ അവനോട് കൂടെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കും എന്നവൻ അന്ത്യനാളുകളിൽ പറഞ്ഞു. നിങ്ങൾ മെതഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും പെന്തക്കോസ്റ്റിനെ നോക്കി പരിഹസിച്ചിരിക്കുന്നു. പെന്തക്കോസ്തുകാർക്കും ഒരു നല്ല പഴയ പരിഷ്കാരത്തോടുകൂടിയ സുവിശേഷത്തിന്റെ തട്ട് ആവശ്യമായിരിക്കുന്നു. കാരണം അവർ സംഘടനയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ അസംബ്ലീസ് ഓഫ് ഗോഡുകാർ തന്നെ സഭകളുടെ സംഘത്തിൽ ചേർന്ന് ആചാരനിഷ്ഠതയോടും അലക്ഷ്യതയോടുമായി തീർന്നിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മോശമായ കാര്യം ഒരു പെന്തക്കോസ്ത് പ്രാസംഗികനാൽ പരിശുദ്ധാത്മാവ് പെരുമാറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പെന്തിക്കോസ്റ്റ് സഭയിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ വാസ്തവമായും ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിട്ട് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയോടുകൂടെ ഒന്നായി ചേരുകയും ആടയാളങ്ങളും അത്ഭുതങ്ങളും ആ ആത്മാവ് എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം പിന്തുടരുമ്പോൾ മാത്രമാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആടയാളങ്ങൾ പ്രവാചകന്മാരെ പിന്തുടർന്നിരുന്നു, ആടയാളങ്ങൾ യേശു ക്രിസ്തുവിനെ പിന്തുടർന്നിരുന്നു, ആടയാളങ്ങൾ അപ്പസ്തോലന്മാരെ പിന്തുടർന്നിരുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നവൻ പറഞ്ഞു. അതവൻ തിരികെ വീണ്ടും വരുന്നത് വരെയാണ്. അതങ്ങനെ തന്നെയാണോ പറയുന്നത് സഹോദരൻ ബ്രണാം? നിങ്ങൾ ഭൂലോകമെങ്ങും പോയി ശക്തിയെയും അതിന്റെ പ്രകടനത്തെയും പ്രസംഗിക്കുക. എന്നാൽ അതിന്റെ മൂന്നിൽ രണ്ടും ഇതുവരെയും ഒരിക്കലും അത് കേട്ടിട്ടില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവരാൽ ഭൂലോകമെങ്ങും നടക്കും. സ്തോത്രം. ഹോ, എനിക്ക് തലയ്ക്ക് സുഖമല്ല നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചേക്കാം. സഹോദര, ഈ പഴയ കാലത്തെ നല്ല മതത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതെ ശ്രീമാൻ, അത് നിങ്ങളെ ക്രിസ്തുവിൽ നങ്കൂരമിടുന്നു. ഇപ്പോൾ മൃഗത്തിന്റെ മുദ്ര എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് വിശ്വാസ ത്യാഗത്തിന്റെ മുദ്രയാണ്. കൊള്ളാം, ഞാനൊരു സഭയിലെ അംഗമായിരിക്കുന്നു, കൂടാതെ മറ്റേ വ്യക്തിയെപ്പോലെ ഞാനും അത്രയും നല്ലവനാകുന്നു, ഞാൻ ഈ സഭയിലെ അംഗമല്ലേ എന്നൊരു വ്യക്തി ചിന്തിക്കുന്നത് മാത്രമാകുന്നു. എന്നാൽ നിങ്ങൾ ആശ്രയിക്കുന്നതായി നിങ്ങളുടെ സഭാ സംഘടന എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതായത് തിരുവെഴുത്ത് പറയുന്നു, മൃഗത്തെ നമസ്കരിക്കുന്നവൻ അതിന്റെ മുദ്രയോ അല്ലെങ്കിൽ പേരിന്റെ സംഖ്യയോ, ഇപ്പോൾ ശ്രദ്ധിക്കുക, വലങ്കൈമേലോ നെറ്റിയിലോ സ്വീകരിക്കുന്നു, അത് ജ്ഞാനം അല്ലെങ്കിൽ പ്രവൃത്തിയാകുന്നു. അതിന്റെ അർത്ഥം ഒരു വലിയ പച്ചക്കുത്ത് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കുമെന്നല്ല, അതിനങ്ങനെ ആകേണ്ട ആവശ്യമില്ല. അത് പുറമേ ഉള്ളതിനെ കുറിച്ചല്ല പറയുന്നത്, ഇത് ആത്മീയമായതിനെപ്പറ്റി പറയുന്നു. അവന് തിരുവെഴുത്തിനെ കുറിച്ച് എന്തറിയാമെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവൻ എവിടെയാണ് പോകുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ ഉപദേശമില്ലാത്ത ഏതൊരു മനുഷ്യനിലും വെളിച്ചമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ എവിടെയാണ് പോകുന്നതെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും ശ്രദ്ധിക്കുക. ഞാനൊരു പ്രൊട്ടസ്റ്റന്റുകാരനാണെന്ന് അവൻ പറയും. അതെ ശ്രീമാൻ, ഞാൻ ഈ സഭയിലെ, ഞാൻ ആ സഭയിലെ, ഞാൻ ഈ സഭയിലെ അംഗമാണ്. എന്നാൽ ഞായറാഴ്ച മഴയത്ത് കൂടി പോലും അവിടേക്ക് കടന്നു വരാനുള്ള അത്രയും ആദരവ് പോലുമില്ല. പ്രാർത്ഥനാ യോഗത്തിന് പകരം പള്ളി അടച്ചു പൂട്ടിയിട്ട് ടെലിവിഷൻ കാണാൻ പോകും. അവൻ മദ്യപിക്കുകയും ബാക്കിയുള്ള ലോകർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ടും അവൻ സഭയിലെ അംഗമാണ്. ഓർക്കുക, അത് പാപത്തിന്റെ മുദ്രയാണ്. ഇപ്പോൾ എളുപ്പം കുറച്ചുകൂടി മുമ്പോട്ട് വായിച്ചിട്ട് ഞാൻ നിർത്തുന്നതാണ്. നാം അധിക സമയം കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിപ്പോൾ ആറാമത്തെ വാക്യം തൊട്ട് വായിക്കാം. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് സ്ത്രീ, അതായത് സഭ, മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അവൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഭൂമിയിൽ വെച്ച് മരിച്ചുപോയ എല്ലാ മർത്യരുടെയും കുറ്റം കത്തോലിക്ക സഭയിൽ കണ്ടിരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിക്കും അത് തുടക്കത്തിലാകുന്നു.
John speaking now. And when I saw her, I wondered with great admiration.
കൂടാതെ യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് ഞാൻ കണ്ടു. ഇപ്പോൾ യോഹന്നാൻ സംസാരിക്കുകയാണ്. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. യോഹന്നാൻ പറഞ്ഞു, ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. യോഹന്നാൻ പറഞ്ഞു, ഞാൻ അവളെ കണ്ടു. അവൾ അത്രമാത്രം മനോഹരിയും അഴകുമുള്ള ഒരു വലിയ സഭയാകുന്നു. അവളിൽ നിന്നും ഒരു വലിയ കൂട്ടം സഭകൾ ജന്മമെടുത്ത് അവൾ വേശ്യകളുടെ മാതാവാണ്. ഞാൻ പിന്തിരിഞ്ഞു നോക്കി, അവൾക്ക് എങ്ങനെ അത് കഴിയും? അവൾ തന്റെ കള്ള ഉപദേശം കൊടുത്തിട്ട് ഭൂമിയിലെ രാജാക്കന്മാരെയും വലിയ മനുഷ്യരെയും അതിനാൽ മത്തരാക്കിയിരിക്കുന്നു. കൂടെ ഇവിടെ ഇതാ അവളുടെ പുത്രിമാരും അതുതന്നെ ചെയ്യുന്നു. എന്നാൽ ഞാൻ അവളെ നോക്കി, അവൾ വളരെ മനോഹരിയായിരുന്നു. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നവൾ പറയുന്നതായി തിരുവെഴുത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി എന്ന് യോഹന്നാൻ പറഞ്ഞു. ഞാൻ അത്യന്തം ആശ്ചര്യപ്പെട്ട് അവളെ നോക്കി. ഞാൻ അവളെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടുപോയി. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും ഏഴ് തലയും പത്ത് കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിന്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇപ്പോൾ നാം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കത്തോലിക്ക തത്വസംഹിത ശരിയാണെങ്കിൽ പിന്നെ പ്രൊട്ടസ്റ്റന്റ് തത്വസംഹിത അതിനെ പിന്തുടരുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് അറിയുന്നതിന് വേണ്ടിയുള്ള അത്രമാത്രം ബുദ്ധി നിങ്ങൾക്കുണ്ട്. ശ്രദ്ധിക്കുക. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും അത് മൃഗമാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ എത്ര രാജാക്കന്മാരുണ്ടായിരുന്നെന്നും എങ്ങനെ വീണുപോയെന്നും ഒരുത്തനുണ്ട് എന്നും നിങ്ങൾ ഇവിടെ കാണുന്നു. ഇനി അഗാധത്തിൽ നിന്നും കയറി, അത് തിരുവെഴുത്തിൽ നിന്നായിരുന്നില്ല, ഒരു കൂട്ടം അന്ധവിശ്വാസത്തിൽ നിന്നുമാണിത് വന്നിരിക്കുന്നത്. അതിന് പിന്നിലായി യാതൊരു പശ്ചാത്തലവുമില്ല. നിങ്ങൾക്ക് പാപ പരിഹാര സ്ഥാനം എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? മാംസം തിന്നരുതെന്നും പുരോഹിതൻ വിവാഹം കഴിക്കരുതെന്നും കുമ്പസാരവും മറ്റും എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? അത് കണ്ടുപിടിക്കുന്നതിന് യാതൊരു സ്ഥലവുമില്ല. അത് നരകത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. തിരുവെഴുത്ത് അപ്രകാരം പറയുന്നു, ആ മൃഗവും ആ അധികാരവും അതിനുള്ള ഉപദേശങ്ങളും അഗാധത്തിൽ നിന്നും കയറി വന്നിരിക്കുന്നു. എന്നിട്ട് നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. എവിടെയാണ് നാശം? അത് നരകമാണ്. അത് കടന്നു വന്നിരുന്ന സ്ഥലത്തേക്ക് തന്നെ അത് നേരെ തിരികെ പോകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ അത് കണ്ട് അതിശയിക്കും. ഞാൻ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, അവൻ എന്റെ വ്യക്തിപരമായ രക്ഷിതാവാണ്, അതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കാൻ കഴിയും എന്ന് പ്രൊട്ടസ്റ്റന്റ് സഭക്കാർ ഇപ്പോൾ ചോദിച്ചേക്കും. സഹോദര, സാത്താനും അത് വിശ്വസിക്കുന്നു. അതൊരു പുനർജനനവും ഒരു പുതിയ ജനനവും ഒരു വീണ്ടും ജനനവുമാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പേര് കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിലാകുന്നു. ഞാൻ പലപ്പോഴും അതിശയിക്കാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, മറ്റുള്ളവരെ പോലെ ഞാൻ എന്തുകൊണ്ടാണ് നല്ലവനല്ലാത്തത്? ഈ ഒരു കൂട്ടം ഹോളി റോളേഴ്സിനെ പോലെ അത്രയും ഞാൻ നല്ലവനല്ലേ? എനിക്ക് വിവേകമുണ്ട്, എന്റെ പക്കൽ ബിരുദങ്ങളുണ്ട്, ഞാൻ കോളേജ് വിദ്യാഭ്യാസമുള്ളവനാണ്. ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത്. എന്റെ സ്വന്തക്കാരെല്ലാം എനിക്ക് മുമ്പേ സഭയിലെ അംഗങ്ങളാണ്. ഞാൻ നിങ്ങളെപ്പോലെ നല്ലവനല്ലേ? ഇത് ഭൂവാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് പ്രൊട്ടസ്റ്റന്റുകാരും എല്ലാവരും ജീവപുസ്തകത്തിൽ പേർ എഴുതിയിരുന്നവർ ഒഴിച്ച് എല്ലാവരും അതിശയിച്ചു. എന്തുകൊണ്ടാണ് പേർ എഴുതിയിരിക്കുന്നത്? അവർ അബ്രഹാമിന്റെ സന്തതിയാകുന്നു, കൂടാതെ ലോകസ്ഥാപനത്തിന് മുമ്പേ വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ആ കാരണത്താലാണ് അവർ അതിശയപ്പെടാത്തത്. ശ്രദ്ധിക്കുക, അവൻ എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ഒന്നല്ലേ? അത് ശരിയാണോ? ഒന്ന് കൊരിന്ത്യർ 12 അധ്യായത്തിൽ സഭയിലുള്ള വരങ്ങളെ മറ്റും കുറിച്ച് പഠിപ്പിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതിൽ ജ്ഞാനം ഒരു വരമാണോ എന്ന് നമുക്ക് നോക്കാം. എങ്കിൽ പിന്നെ അന്യഭാഷ പറയുന്നതില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാം? അന്യഭാഷയുടെ വ്യാഖ്യാനമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ദൈവിക രോഗശാന്തി ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? എന്റെ ശരീരത്തിൽ ഈ വശത്തൊരു കൈയുണ്ട്, മറ്റേ വശത്തും ഒരു കൈയുണ്ട്, കൂടാതെ ഒരു കാലുമുണ്ട്, കൈയുണ്ട്, എന്നാൽ കാലില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? പൗലോസ് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? ശ്രദ്ധിക്കുക, ഈ അന്ത്യകാലത്ത് അവൻ തന്റെ ദേഹത്തോട് നേരെ സംസാരിക്കുകയാണ്. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ഓ, ഞാനത് ഇഷ്ടപ്പെടുന്നു. ഇതാണ് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. ശരി, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ മറ്റെല്ലാ കാലഘട്ടങ്ങളിലും വന്നില്ലെങ്കിൽ പിന്നെ ഈ അവസാന ദിവസങ്ങളിൽ എന്തിനാണ് ഇത് പറയുന്നത്? ഈ അവസാന കാലത്ത് സഭയിൽ യാതൊരു വരങ്ങളും ഉണ്ടായിരിക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ ഇത് അന്ത്യകാലത്തേക്ക് എന്തിനാണ് അയച്ചിരിക്കുന്നത്? ഇവിടെയാണ് ജ്ഞാനബുദ്ധിയുള്ളത്. തല 7 സ്ത്രീ ഇരിക്കുന്ന മലയാകുന്നു. എത്ര മലകളാണ്? 7 മലകളിൽ ഇരിക്കുന്ന ഒരു സഭയുള്ള എത്ര നഗരങ്ങളാണ് ലോകത്തിലുള്ളത്? ഒരെണ്ണം മാത്രമാണ്. എവിടെയാണത്? അത് റോമിലെ വത്തിക്കാൻ നഗരമാണ്. അത് ശരിയല്ലേ? ഈ മഹാവേശ്യ ലോകത്തെ മുഴുവൻ ദുർനടപ്പിലാക്കുകയും അവൾ ചെയ്ത അതേ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ ഒരു കൂട്ടം പുത്രിമാരെയും കൊണ്ടുവന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അവൾ അവളുടെ അത്രത്തോളം മോശമായിരുന്നില്ല, എന്നാൽ അവർ വേശ്യമാരായിരുന്നു. അതേ കാര്യങ്ങളെ അവർ പഠിപ്പിച്ചിരുന്നു. അതിന്റെ തുടക്കം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സഭ 7 മലകളിൽ റോമിൽ ഇരിക്കുന്നതാണ്. ഞാൻ ലോകത്തെല്ലായിടത്തും നോക്കി, 7 മലകളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു സഭ എവിടെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരിക. ഇപ്പോൾ ഞാനിത് തിരുവെഴുത്തിൽ നിന്ന് വായിക്കുകയാണ്. അവ 7 രാജാക്കന്മാരുമാകുന്നു, 5 പേർ വീണുപോയി. നാം ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ബാബേൽ സമ്മേളനത്തിന് ശേഷം റോമിൽ എവിടെയാണ് രാജാക്കന്മാർ വീണതെന്ന് കാണാൻ കഴിയും. ഒരുത്തനുണ്ട്, അത് നീറോ ആണ്. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. ഏകദേശം 6 മാസമാകുന്നു. ആ മൃഗം ഓ, ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അധികാരം വിഗ്രഹാരാധനയുടെ സ്ഥാനത്ത് എടുക്കാൻ പോവുകയാണ്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏഴിൽ ഉൾപ്പെട്ടവനും തന്നെ. അവൻ എത്ര ക്രൂരനായ രാജാവായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവൻ തന്റെ അമ്മയെ ഒരു കുതിരയുടെ നുഖത്തിൽ കെട്ടിയിട്ട് തെരുവിൽ കൂടി ഓടിക്കുകയും എന്നിട്ട് നഗരത്തിന് തീവയ്ക്കുകയും മലമുകളിലിരുന്ന് വീണവായിക്കുകയും ചെയ്തു. അതേ രീതിയിലുള്ള ആത്മാവാണ് ഇന്ന് സഭയിൽ അധികാരം ചെലുത്തിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സ്ഥാനത്തിരിക്കുന്നത്. എട്ടാമത്തവനും ഏഴുവരിൽ ഉൾപ്പെട്ടവനും തന്നെ. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും അങ്ങനെ തുടരുകയും അങ്ങനെ നാശത്തിലേക്കും പോകുന്നു. ക്രിസ്തുവിന്റെ വരവിന്റെ സമയം വരെ പോയിക്കൊണ്ടിരിക്കുകയും അവൻ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. നീ കണ്ട പത്ത് കൊമ്പ്, പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും. ഇതുവരെയും അധികാരം പ്രാപിച്ചിട്ടില്ല. അവർ രാജാക്കന്മാരല്ല, അവർക്കത് കഴിയില്ല, കൊമ്പുകൾക്ക് കിരീടമില്ല. രാജാക്കന്മാരെ പോലെ അധികാരം ലഭിക്കുന്നതാനും എന്താകുന്നു? അത് സ്വേച്ഛാധികാരികളാണ്. കിരീടം വയ്ക്കപ്പെട്ട രാജാക്കന്മാരല്ല, സ്വേച്ഛാധികാരികളാണ്. ഓ, ഞാനിത് വായിക്കുമ്പോഴും കൂടാതെ നാം എപ്രകാരം ഈ അവസാന നാളുകളിൽ ജീവിക്കുന്നുവെന്ന് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ എന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടാറുണ്ട്. നീ കണ്ട പത്ത് കൊമ്പ്, പത്ത് രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നതാനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും, കുഞ്ഞാട് അവരെ ജയിക്കും. അവിടെയാണ് ആർമഗദോൻ യുദ്ധം, പിന്നെ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാകൊണ്ട് എഴുന്നേൽക്കരുത്. കുഞ്ഞാട് തന്നോടുകൂടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും നിങ്ങളല്ല, അവനാകുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുള്ളതിനാൽ നിങ്ങൾ ജയം ഘോഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് സുവിശേഷത്തിന്റെ പ്രകാശം കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ അന്ധരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീയായ ഈ സഭ അവളുടെ ഉപദേശം പുരുഷാരങ്ങൾക്കും ജാതികൾക്കും വംശങ്ങൾക്കും കൊടുക്കാൻ പോവുകയാണ്. അവിടെയാണവൾ. അവൾക്ക് അവരുടെ മേൽ അധികാരമുണ്ട്. അവൾ അവരുടെ മേൽ ഇരിക്കുകയും അധികാരം നടത്തുകയും ചെയ്യുന്നു.
Gold and scarlet, deck the richest in the world. There she is.
അവൾ ഏഴ് മലകളുടെ മേൽ കടും ചുവപ്പ് വർണ്ണമുള്ള വസ്ത്രം ധരിച്ച് ലോകത്തിന്റെ സകല സമ്പത്തുമായിട്ട് അണിഞ്ഞിരിക്കുന്നു. നീ കണ്ട പത്ത് കൊമ്പും മൃഗവും, ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കമ്മ്യൂണിസത്തിന്റെ അധികാരത്തിലേക്ക് നിങ്ങൾ വരികയാണ്. വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളെയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും.
To fulfill his will and to agree and give their kingdom unto the beast until the words of God be fulfilled.
ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനമോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. ശ്രദ്ധിക്കുക, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. റോമിലെ കത്തോലിക്ക പിന്തുടർച്ച അവകാശിയൊഴിച്ച് ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധികാരം നടത്തിക്കൊണ്ട് ഏഴ് മലകളുടെ മേലിരിക്കുന്ന ഒരു നഗരത്തെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഒരൊറ്റ നഗരവുമില്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിരിക്കുകയുമില്ല. സ്വർഗത്തിൽ നിന്നും വരുന്ന പുതിയ നഗരം ഒഴിച്ച് മറ്റൊന്നുമില്ല. അത് ശരിയാണ്. ഇപ്പോൾ ഒരു നിമിഷം നിൽക്കുക, ഞാനിത് വീണ്ടും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവ് നമ്മെ ഇത് മനസ്സിലാക്കി തരികയും നാം ഇത് വായിക്കുമ്പോൾ നമ്മെ അനുഗ്രഹിക്കാനും ഇടയാക്കട്ടെ. ശരി, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ 13 അധ്യായം 15 വാക്യം തൊട്ട് വായിക്കുകയാണ്. മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് അമേരിക്കയാണ് ഒരു പ്രതിമയായിട്ട് കടന്നു വരുന്നത് നാം കണ്ടത്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ബഹിഷ്കരണമാണ്.
And he caused all, both small and great, rich and poor, bond and free, to receive a mark in their right hand or in their forehead.
അത് ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ്.
And that no man might bond or sell, save he that had the mark or the name of the beast or the number of his name.
മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഞാൻ തീർക്കാൻ പോവുകയാണ്. 18 വാക്യം ശ്രദ്ധിക്കുക, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഈ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് വിശ്വാസികളെ തിരികെ വിളിക്കുന്നത് കാണുന്നില്ലേ? ആ ചെറിയ കൂട്ടത്തോട് സംസാരിക്കുകയും ഈ കാലത്ത് അവരെ വിളിക്കുകയുമാണ്. സഭയിൽ ജ്ഞാനമുള്ളവൻ ഇത് മനസ്സിലാക്കട്ടെ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ അത്രേ, ഒരു രാജ്യത്തിന്റെ അല്ല, ഒരു മനുഷ്യന്റെയാണ്. അതിന്റെ സംഖ്യ 666. അത് വത്തിക്കാൻ നഗരത്തിന് മേലെയാണ്. അല്ലെന്ന് എന്നോട് പറയരുത്, എന്റെ പക്കൽ ഫാക്ട്സ് ഓഫ് ഫെയ്ത്തും മറ്റെല്ലാം ഉണ്ട്. വത്തിക്കാൻ നഗരത്തിൽ പോപ്പ് ദൈവപുത്രന് മേലധ്യക്ഷ പ്രതിനിധിയായി നിൽക്കുന്നു. കത്തോലിക്കക്കാരായി ഇവിടെ ഇരിക്കുന്ന എന്റെ സ്നേഹിതർക്ക് ഇത് സത്യമാണെന്നറിയാം. എന്റെ ജനങ്ങൾ ഒരുപക്ഷെ എന്നെക്കാളും മുമ്പേ കത്തോലിക്കക്കാരായിരുന്നു. വിശുദ്ധ പാട്രിക്കിനെ അവർ ഒരു കത്തോലിക്കക്കാരനെന്ന് വിളിച്ചിരുന്നു. അവൻ ഒരിക്കലും ഒരു കത്തോലിക്കനായിരുന്നില്ല. ജോൺ ഓഫ് ആർക്ക് വിശുദ്ധയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവരുടെ പുരോഹിതന്മാർ അവളെ ഒരു മന്ത്രവാദിനി എന്ന് പറഞ്ഞ് കത്തിച്ചു കളഞ്ഞു. നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുകയും അലങ്കരിക്കുകയും ചെയ്യുന്നു. വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് ശരിയാണ്. ശ്രദ്ധിക്കുക, ഇതൊരു മനുഷ്യന്റെ സംഖ്യയാണ്. റോമിൽ പോപ്പിന്റെ സിംഹാസനത്തിന് മേൽ വിഗേരിയസ് ഫിലിഡെ എന്നെഴുതിയിരിക്കുന്നു. അത് റോമിലെ അക്ഷരങ്ങളാൽ എഴുതിയിരിക്കുന്നു. നിങ്ങൾ നാളെ അത് VICIR എന്ന ഓരോ അക്ഷരവും എഴുതിയിട്ട് അതിന്റെ സംഖ്യകളെ അതിനടിയിലാക്കിയിട്ട് എഴുതിയിട്ട് കൂട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് 666 കിട്ടും. അവൻ എവിടെയാണ് ഇരിക്കുന്നത്? 7 മലകളുടെ മേലാണ്. മതങ്ങളുടെ സംഘടനകൾ അതിൽ നിന്നുമാണ് വന്നിരിക്കുന്നതും. അത് തിരുവെഴുത്തിന് പകരം മതവിശ്വാസങ്ങളെ പഠിപ്പിച്ചു. പ്രൊട്ടസ്റ്റന്റുകാർ അതിൽ നിന്നും പൊട്ടിത്തകർന്നു വരികയും അതേ കാര്യം തന്നെ ചെയ്യുകയും ചെയ്യുന്നു. കാരണം അവൾ വേശിയും മറ്റുള്ളവർ അവളുടെ പുത്രിമാരുമാകുന്നു. ഒരു കള്ള സ്നാനവും ഒരു കള്ള മതവും പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു കള്ളധാരണയും നരകത്തെക്കുറിച്ചുള്ള കള്ളധാരണയും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം അത് കൊണ്ടുവരികയും പ്രൊട്ടസ്റ്റന്റുകാർ നേരെ അവരുടെ കാലളികളെ പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും, മഹത്വത്തിന്റെ പാത നിങ്ങൾ തീർച്ചയായും കണ്ടുപിടിക്കും. അത് ശരിയാണ്. ഇന്നത്തെ പ്രകാശമായി യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെടുകയും ചെറുപ്പക്കാരും വൃദ്ധന്മാരുമേ, നിങ്ങളുടെ പാപങ്ങളെല്ലാം അനുദപിക്കുക, പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും. സന്ധ്യാസമയത്ത് വെളിച്ചം വന്നിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാണെന്നത് സത്യാവസ്ഥയാകുന്നു. ആമേൻ. സഹോദര, സന്ധ്യാസമയത്തെ വെളിച്ചം പ്രകാശിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതേ അപ്പോസ്തോലന്മാരുടെ ഉപദേശവും അതേ അപ്പോസ്തോലന്മാരുടെ സ്നാനവും അപ്പോസ്തോലന്മാരുടെ അതേപോലെയുള്ള പരിശുദ്ധാത്മ നിറക്കലും അപ്പോസ്തോലന്മാർ ചെയ്ത അതേ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്യജാതികളിലേക്ക് പതുക്കെ എഴുന്നു വരികയാണ്. അത് അന്ന് രാവിലെ സമയം യഹൂദന്മാരോട് സംഭവിച്ചതുപോലെ ഇന്ന് സൂര്യാസ്തമയ സമയത്ത് ഇതാ ഇവിടെയായിരിക്കുന്നു. I'm so glad that I can say I'm one of them. They were gathered in the upper room, all praying in his name. They were baptized with the Holy Ghost and power for service came. Now what he did for them that day, he'll do for you the same. I'm so glad that I can say I'm one of them. നിങ്ങൾ ഒന്നാകത്തില്ലേ? ഓ, ഈ മഹത്വമേറിയ സുവിശേഷത്തിന് വേണ്ടിയാണ്.
It's dripping in blood. Yes.
ഇത് രക്തത്തിലേക്ക് ഇറ്റിട്ട് വീഴുന്നു. അതെ, ഇത് രക്തത്തിലേക്ക് ഇറ്റിട്ട് വീഴുന്നു. അതിന്റെ വില എണ്ണി നോക്കുക. ഒരുത്തന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് അത് മരണമാകുന്നു. എന്നെ അനുഗമിക്കട്ടെ. നാം തിരിഞ്ഞിട്ട് ഒരാൾ മറ്റൊരാളിന്റെ കൈപിടിച്ച് കുലുക്കാം. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവെ, ഈ ശ്രോതാക്കളെ അനുഗ്രഹിക്കണമേ. അവർ ആനന്ദിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് പോകാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലിന്റെ ചങ്കൽ നിന്നൊഴുകുന്ന രക്തത്താൽ നിറഞ്ഞ നദിയിലേക്ക് അവർ വരുവാനിടയാക്കണമേ. അവർ പഴയ സഭാ തത്വസംഹിത വിട്ടുകളഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാത്രി വന്ദനം. ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ.